സ്തോത്രം. ഇത്ര എളുപ്പം കാര്യം നടക്കുമെന്ന് വിചാരിച്ചില്ല. പട്ടാളത്തിലായിരുന്ന ചില ഗുണങ്ങളുണ്ട്. ഞങ്ങൾ രണ്ടുപേരും പട്ടാളക്കാരാണ്. പട്ടാളത്തിലായിരുന്ന ചില ഗുണങ്ങളുണ്ട്. അവർ പതുക്കെ നടക്കത്തിൽ ഓടിയേ നടക്കത്തുള്ളൂ. ആഹാരം കഴിക്കുന്നതും എളുപ്പമാണ്. അദ്ദേഹം ആഹാരം കഴിക്കുന്നത് എളുപ്പമാണെന്ന് എനിക്കറിയത്തില്ല. പട്ടാളക്കാരെല്ലാം ആഹാരം എളുപ്പം കഴിക്കും, ഓടി നടക്കും, നല്ലതുപോലെ വസ്ത്രം ധരിക്കും. പിന്നെ കുറെ ബാഡ് ഹാബിറ്റ്സ് ഒക്കെ ഉണ്ട്. അത് കർത്താവിൻ്റെ അടുക്ക വന്നു കഴിയുമ്പം കർത്താവ് അതെല്ലാം മാറ്റി ചെത്തി വെടിപ്പാക്കി ഈ ചൊറിയൻ ചേനയുടെ ചൊറിയൊക്കെ മാറിപ്പോകുന്നത് പോലെ നേരെയാക്കിയെടുക്കും. ഞങ്ങളെ നേരെയാക്കിയ ദൈവത്തിന് സ്തോത്രം. പലപ്പോഴും ഞങ്ങളുടെ പാസ്റ്റേഴ്സ് സെമിനാറിൽ, പാസ്റ്റേഴ്സ് സെമിനാർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 2300 സുവിശേഷ വേലക്കാരുണ്ട് ഞങ്ങളുടെ സംഘടനയിൽ. ആ സംഘടനയിലെ ലീഡർമാർ 200 പേരാണ്. അപ്പൊ ആ ലീഡർമാരോട് സംസാരിക്കാൻ ദൈവത്തിന്റെ ദാസനെ വിളിക്കുകയും അദ്ദേഹം വന്ന് ശുശ്രൂഷിക്കുന്നത് ഞങ്ങളുടെ കെട്ടുറപ്പിന് പ്രയോജനവുമായിരുന്നു. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, കെട്ടുറപ്പുള്ള ഒരു സംഘടന. അപ്പൊ അദ്ദേഹം വന്നിട്ടുള്ളതെല്ലാം അനുഗ്രഹമായിരുന്നു. ഇനിയും ഞാനൊരു ആലോചിക്കായിരുന്നു, ഇനി എന്നാ വിളിക്കുന്നതെന്ന്. ഹാലലി, അദ്ദേഹം തിരക്കുള്ള മനുഷ്യനാണ്. ചിലപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരേ സമയത്ത് ഒരു സ്റ്റേറ്റിലുണ്ടായിരിക്കും, അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഉണ്ടായിരിക്കും. കാണുന്നത് ചുരുക്കമാണെങ്കിലും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഞങ്ങൾ പരസ്പരം ചെയ്യുന്നു. ഞാൻ നിങ്ങളെ അനുമോദിക്കുന്നു, നിങ്ങൾക്ക് ഇത്രയും നല്ലൊരു പാസ്റ്ററെ കിട്ടിയല്ലോ. പ്രാർത്ഥിക്കണം ചെറുപ്പമായി നിൽക്കാനായിട്ട്. പ്രായമായി വരിക, അദ്ദേഹത്തിന്റെ പ്രായം എത്രയാണെന്ന് അദ്ദേഹം പറയത്തില്ല, ഞാനും പറയത്തില്ല. എന്റെ പ്രായം 39 കഴിഞ്ഞു. കണ്ടോ, നിങ്ങൾ ചിരിക്കുന്ന കണ്ടോ, നിങ്ങൾ വിശ്വസിക്കത്തില്ല. എനിക്കറിയാം, എന്നെ കണ്ട 39 ആയെന്ന് തോന്നത്തില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ചിരിക്കുന്നത്. വിശ്വസിച്ചാട്ടെ, 39 കഴിഞ്ഞു. കഴിഞ്ഞിട്ട് എത്ര വർഷമായെന്ന് പറയത്തില്ല, അത് ടോപ്പ് സീക്രറ്റ് ആണ്. എങ്കിലും നിങ്ങളോടുള്ള അതിവാത്സല്യം കൊണ്ട് അങ്ങ് പറഞ്ഞേക്കാം. നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വേറെ ആരോടും പറയത്തില്ലെന്ന് എനിക്കറിയാം. ബാംഗ്ലൂരുകാരെ പറ്റി ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ടോപ്പ് സീക്രറ്റ് ആയിരിക്കും. എന്റെ പ്രായം അങ്ങ് പറയാം, ആരോടും പറയരുത്. വീട്ടിൽ പോലും പോയി പറയരുത്. എനിക്ക് വയസ്സ് 70 ഇപ്പം. ഹാലലൂയ്യ. എങ്കിലും ഇപ്പോഴും രാവിലെ വള്ളിച്ചാട്ടം ചാടും. പ്രൈസ് ദ ലോർഡ്. പട്ടാളത്തിൽ ചേർന്നതിന്റെ ഗുണമാണ്. ഒരു ഫലിതം പറഞ്ഞിട്ട് പ്രസംഗിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഫലിതം. എന്റെ 349 ഫലിതമാണ്. ഈ കഷണ്ടി തല നിറച്ച ഫലിതങ്ങളാണ്. അതിനകത്ത് ഒരു ഫലിതം പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു നമ്പർ പറയണം. 349 നമ്പര്. ഒരു സുന്ദരിയായ ഒരു പെൺകൊച്ചൻ്റെ ഒക്കെ ചോദിക്കാൻ പോവാ. എനിക്ക് സൗന്ദര്യമുള്ള പെൺകുട്ടികളെ വലിയ ഇഷ്ടമാണ്. കാരണം എൻ്റെ അമ്മച്ചി സുന്ദരിയായിരുന്നു. അതുകൊണ്ട് ഒരു 18 കഴിഞ്ഞ ഒരു പെൺകൊച്ചൻ്റെ ഒക്കെ ചോദിക്കാൻ പോവാ. ഞാൻ നോക്കിക്കോട്ടെ. 18 കഴിഞ്ഞ ഒരു സുന്ദരിയായ പെൺകൊച്ച് കണ്ടു. ഞാൻ രണ്ടുപേരെ കണ്ടു. ഒന്നുകൂടെ ചോദിക്കാൻ. പെങ്കൊച്ചെ, ഒരു നമ്പർ പറയാമോ? ആ, നീയല്ല എന്റെ പുറകിൽ ഇരിക്കുന്ന. ആ, അല്ലല്ല അതിന്റെ പുറകിൽ. ആ, ഇവിടെ. ആ, അതെ, എഴുന്നേറ്റ്. മോളിരിക്കും. ആ ആ, ഒരു നമ്പർ പറഞ്ഞ്. 349 നമ്പർ പറഞ്ഞ്. എനിക്കറിയാം, 18 കഴിഞ്ഞെന്ന് എനിക്കറിയാം. ഒരു നമ്പർ പറഞ്ഞ്. ഒരു നമ്പർ എത്ര പറയുന്നത്? എത്ര പറയുന്നു? 315. അതല്ല ഒരു ഫലിതം. 315-ാമത്തെ ഫലിതം. ചോദ്യം: ഒരു സ്ത്രീ മരിച്ച് സ്വർഗത്തിൽ പോയി, എന്തോ സംഭവിക്കും? മറുപടി: സ്വർഗത്തിലൊരു മാലാഖയുണ്ടാകും. ഒരു കൂട്ടം സ്ത്രീകൾ മരിച്ച് സ്വർഗത്തിൽ ചെന്നു, എന്ത് സംഭവിക്കും? സ്വർഗത്തിൽ ഒരു കൂട്ടം മാലാഖമാരുണ്ടാകും. 3-ാമത്തെ ചോദ്യം: ഭൂമിയിലെ എല്ലാ സ്ത്രീകളും മരിച്ചു സ്വർഗത്തിൽ ചെന്നു, എന്ത് സംഭവിക്കും? ഭൂമിയിൽ സമാധാനം. എന്നെ കുറ്റം പറയരുത്, ആ കൊച്ചു പെണ്ണിനെ കുറ്റം പറഞ്ഞാൽ മതി. ആ സഹോദരി പറഞ്ഞിട്ടാണ് ഞാൻ ആ നമ്പർ പറഞ്ഞത്. ഇത് കേട്ട എന്റെ ഭാര്യ പറഞ്ഞു: ഭൂമിയിലും സമാധാനം, സ്വർഗത്തിലും സമാധാനം. ആ ദൈവത്തിന്റെ ഒക്കെ ചോദിക്കണം. ദൈവത്തെ വല്ലവരുമൊക്കെ കരാവോ ചെയ്യാൻ പോയോ? ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, വർഗീസുടേറെ പുതിയ നിയമത്തിൽ നിന്ന് പ്രസംഗിക്കണം. എനിക്ക് പുതിയ നിയമവും പഴയ നിയമവും ഇഷ്ടമാണ്. എനിക്ക് പുതിയ നിയമത്തിൽ നിന്നും പ്രസംഗിക്കാൻ അറിയാം. എങ്കിലും ഇന്ന് പഴയ നിയമത്തിൽ നിന്നും, ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും ഞാൻ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുകയാണ്. വേദപുസ്തകം കൊണ്ടുവന്നിട്ടുള്ളവരൊക്കെ വേദപുസ്തകം എടുത്തിട്ടൊന്ന് വീശി ഒരു സ്തോത്രം പറഞ്ഞു. ഹാലലൂയ്യ. ഒന്നുകൂടെ സ്തോത്രം. ഹാലലൂയ്യ. നമ്മുടെ ഭാഷയിൽ വേദപുസ്തകം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം എവിടെയാണെന്ന് അറിയാമോ? വെളിപ്പാട് പുസ്തകത്തിന് മുമ്പിലാണ്. തപ്പിയാട്ട് കാണാതിരിക്കത്തില്ല. 12-ാം അധ്യായം. ഗോത്രപിതാക്കന്മാർ നമ്മളോട് സംസാരിക്കുന്ന സന്ദേശം. മരിച്ചിട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കുറെ മനുഷ്യർ പുതിയ നിയമത്തിൽ അങ്ങനെ പറയുന്നുണ്ട്. മരിച്ചിട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. They are yet speaking to us. അവർ നമ്മളോട് വീണ്ടും സംസാരിക്കുന്നു. ഇതാ ഗോത്രപിതാക്കന്മാർ. ആരൊക്കെയാണ് ഗോത്രപിതാക്കന്മാർ? അബ്രഹാം, ഇസാക്ക്, യാക്കോബ്. ഞാൻ ഒന്നുകൂടെ നീട്ടി പറയാൻ ആഗ്രഹിക്കുകയാണ്. അബ്രഹാം, ഇസാക്ക്, യാക്കോബ്, ജോസഫ്, നാല് പേരെ പറ്റി സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഓരോരുത്തരെ പറ്റിയും 5-ോ 6-ഓ മണിക്കൂർ. എന്റെ ആഗ്രഹമാണ്, എനിക്കൊരു പുസ്തകം കൂടെ എഴുതണം. ഒത്തിരി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, 47 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ചിലതൊക്കെ ബുക്ക് സ്റ്റാളിൽ പുറത്ത് വിൽക്കാൻ കാണും. ഇനിയും ഒരു പുസ്തകം കൂടെ എനിക്ക് അടുത്ത വർഷം എഴുതണമെന്നൊരാഗ്രഹമുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിലെ വ്യക്തികൾ എന്നെ പഠിപ്പിച്ച പാഠം. ഇതാ ഗോത്രപിതാക്കന്മാർ പഠിപ്പിച്ച ഓരോ തത്വവും ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഒത്തിരിയുണ്ട്. അബ്രഹാം പഠിപ്പിക്കുന്ന ഒത്തിരിയുണ്ട്. ഇസഹാക്ക് പഠിപ്പിച്ചത് കുറച്ച് കാര്യങ്ങളുണ്ട്. യാക്കോബ് പഠിപ്പിച്ചത് ഒത്തിരിയുണ്ട്. ജോസഫും പഠിപ്പിച്ച കുറെ കാര്യങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ പഠിപ്പിക്കുന്നത് അബ്രഹാമും യാക്കോബുമാണ്. ഏറ്റവും കുറച്ച് പഠിപ്പിക്കുന്നത് ഇസഹാക്കാണ്. എന്നാൽ അവർക്കെല്ലാം നമ്മെ ഏതെങ്കിലുമൊക്കെ തത്വങ്ങൾ, അനുഗ്രഹത്തിന്റെ തത്വങ്ങൾ, ശാപത്തിന്റെ തത്വങ്ങൾ നമ്മളെ പഠിപ്പിക്കാനുണ്ട്. അതിനെ പഠിപ്പിക്കുന്നറിയാമോ? ആ ശാപം നമ്മൾ വിട്ടൊഴിഞ്ഞു പോകണം. അനുഗ്രഹത്തെ പറ്റി എന്തിനെ പഠിപ്പിക്കുന്നറിയാമോ? നമ്മൾ അനുഗ്രഹിക്കപ്പെടുവാൻ. ദൈവം നമ്മളെ വിളിച്ചത് അനുഗ്രഹിക്കപ്പെടാനായിട്ടാണ്. നമ്മളെ വിളിച്ചത് മറ്റുള്ളവരെ അനുഗ്രഹിക്കാനാണ്. അതുകൊണ്ട് നമുക്ക് സാവധാനത്തിൽ ഈ പുസ്തകം പഠിക്കാം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം. 1-ാമത്തെ വാക്യം. യഹോവ അബ്രാമിനോട് അരുളിച്ചത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക. ദൈവം അബ്രഹാമിനെ വിളിച്ചു. നമ്മൾ പറയുമ്പോൾ അബ്രഹാം എന്ന് വിള പറഞ്ഞാലും ഇപ്പോൾ ഈ സമയത്ത് അബ്രഹാമിന്റെ പേര് അബ്രഹാം എന്നല്ല, അബ്രഹാം കൊച്ചുപേരാണ്, വളരെ കൊച്ചുപേർ. നിങ്ങൾക്കറിയാമോ, ഈ കൊച്ചുപേരുള്ള മനുഷ്യൻ ദൈവത്തിന്റെ കൂടെ നടന്നപ്പോൾ ദൈവം വാക്ക് പറഞ്ഞതുപോലെ തന്നെ അവന്റെ പേര് വലുതായി. ചെറുപ്പക്കാർ കേട്ടാട്ടെ, കൊച്ചുപിള്ളേർ കേട്ടാട്ടെ, നിങ്ങൾ ദൈവത്തിന്റെ കൂടെ നടക്കാമെങ്കിൽ സ്വർഗസ്ഥനായ ദൈവം നിങ്ങളുടെ പേരിനെ വലുതാക്കി തീർക്കും. പ്രൈസ് ദ ലോർഡ്. ഞാൻ ദൈവവേലയ്ക്ക് ഇറങ്ങിയ സമയത്ത് എന്റെ പേര് വർഗീസ് എന്നായിരുന്നു. എന്നാൽ എനിക്ക് ഓപ്പറേഷൻ മൊബിലൈസേഷൻകാര് ഒരു എഴുത്തയച്ചു. ഞാൻ എന്നും പട്ടാളത്തിലാണ്. പട്ടാളത്തിലിരിക്കുന്ന സമയത്ത് തന്നെ ആളുകൾ ഹവിൽദാർ വർഗീസ് എന്ന് വിളിക്കും. എനിക്ക് 3 വരെയുള്ളവരും സാധാരണ പട്ടാളക്കാരനായിരുന്നു. അപ്പോഴ് എനിക്ക് OM-ക്കാരൊരു മറുപടി അയച്ചു. അതിനകത്ത് എഴുതിയിരുന്നു, ബ്രദർ വർഗീസ്, അയ്യോ എന്റെ സന്തോഷം പറഞ്ഞറിയിക്കാനില്ല. ഞാൻ വീട്ടിൽ ചെന്ന് ഭാര്യയൊക്കെ കാണിച്ചിട്ടുണ്ടോ, ഞാൻ ബ്രദറായി. ഹല്ലേലൂയ. ചിലരൊക്കെ ബിഷപ്പാകുമ്പോൾ സന്തോഷിക്കുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷമായിരുന്നു എനിക്ക് അന്ന്. അന്നും ഇന്നും എന്നെ ആളുകൾ പാസ്റ്റർ എന്ന് വിളിക്കും, എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല. ഡോക്ടർ എന്ന് വിളിക്കും, വലിയ ഇഷ്ടമൊന്നുമല്ല. ബ്രദർ എന്ന് വിളിച്ചു കഴിയുമ്പോൾ എനിക്കൊരു രോമാഞ്ചം കൊള്ളുകയാണ്. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന്റെ കൂടെ നടന്നപ്പോൾ ദൈവം എന്റെ പേരിനെ വലുതാക്കി. കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആള് പാസ്റ്റർ, റിവറൻഡ്, ഡോക്ടർ. എന്തിനാ ആളുകൾ എന്നെ ഡോക്ടർ എന്ന് വിളിക്കുന്നത് എനിക്കറിയത്തില്ല. ഞാൻ ഇന്ന് വരെ നേഴ്സ് പോലും ആയില്ല. എങ്കിലും ആളുകൾ വിളിക്കുന്നില്ലയോ, കിടക്കട്ടെ അവിടെ. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന്റെ കൂടെ നടന്നപ്പോൾ ദൈവം എന്റെ പേര് വലുതാക്കി. ചെറുപ്പക്കാരുടെ ഒക്കെ പറയാണ്, കുഞ്ഞുങ്ങളുടെ ഒക്കെ പറയാണ്, ഈ ദൈവത്തെ വിട്ടു പോകരുത്, പാപത്തെ സ്നേഹിച്ചു പോകരുത്, ലോകത്തിന്റെ പുറകെ പോകരുത്. നിങ്ങൾ ദൈവത്തിന്റെ കൂടെ നടക്കാമെങ്കിൽ ദൈവം നിങ്ങളുടെ പേരിനെ വലുതാക്കി തീർക്കും. പ്രൈസ് ദ ലോർഡ്. വലുതാക്കി തീർക്കാം. അബ്രഹാം കൊച്ചു പേരുള്ള, അബ്രഹാം കൊച്ചു മനുഷ്യരുള്ള പേര്, രണ്ട് അക്ഷരം മാത്രമുള്ള മനുഷ്യൻ ദൈവത്തിന്റെ കൂടെ നടക്കാനായിട്ട് വിളിച്ചു. എന്തുകൊണ്ട് ദൈവം അബ്രഹാമിനെ വിളിച്ചു? നമുക്ക് വേദപുസ്തകത്തിൽ അതിന് തെളിവുകളൊന്നുമില്ല, വിശദീകരിച്ചിട്ടില്ല. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് യഹൂദന്മാരുടെ പാരമ്പര്യം എന്നൊരു പുസ്തകം പഠിച്ചപ്പോൾ എനിക്ക് അതിനകത്തൊന്നൊരു കാര്യം മനസ്സിലായി. അതിനൊരു കാരണമുണ്ടായിട്ടാണ് ഇനി പറയുന്നത് കേട്ടാട്ടെ. ദൈവം ഒരാളെ ശപിച്ചാൽ അതിനൊരു കാരണം കാണും. ദൈവം ഒരാളിനെ അനുഗ്രഹിച്ചാൽ അതിനൊരു കാരണം കാണും. എന്താണ് അബ്രഹാമിനെ വിളിക്കാനുള്ള കാരണം? ആ നാട്ടിൽ വേറെ ആളുകളില്ലായിരുന്നു. അബ്രഹാമിനെ വിളിക്കാനും അനുഗ്രഹിക്കാനും വാസ്തവത്തിൽ കാരണമൊന്നുമില്ല. കാരണം അബ്രഹാം ഒരു വിഗ്രഹാരാധിയാണ്. നിങ്ങൾക്കറിയാമോ ലോകത്തിലെ വേദപുസ്തക പ്രകാരം ഏറ്റവും വലിയ പാപം ഏതാണെന്ന്? നമ്മൾ വിചാരിക്കുന്ന 1, 2, 3, 4 ഒന്നുമല്ല ദൈവത്തിന്റെ നോട്ടത്തിൽ. ദൈവത്തിന്റെ നോട്ടത്തിൽ ഏറ്റവും മ്ലേച്ഛകരമായ പാപം ബിംബാരാധനയാണ്. ചോദ്യം ചോദിക്കാൻ പോവുക, ഏതെങ്കിലുമൊക്കെ ബിംബങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടോ? ക്രിസ്തീയ ബിംബങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് എടുത്ത് മാറ്റണം. ഇന്നലെ ഞാൻ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു പള്ളിക്കാരുടെ പരസ്യം കണ്ടുവച്ചിരിക്കുന്നത് കണ്ടു, എന്റെ നെഞ്ചിടിച്ചു പോയി. ആ പള്ളിക്കാരിവിടെ ഉണ്ടെങ്കിൽ എന്നോട് പിണങ്ങരുത്, സത്യം പറയാൻ. ഞായറാഴ്ച രാവിലെ ഞാൻ സത്യമേ പറയത്തുള്ളൂ, അതുകൊണ്ട് സത്യം അങ്ങ് പറഞ്ഞോട്ടെ. ബോർഡ് കണ്ടു, ഞാൻ കാറിനകത്ത് പോകുന്ന സമയത്ത് ബാംഗ്ലൂരിൽ ബോർഡ് വെച്ചിരിക്കുന്നത് കണ്ടു. മാതാവിന്റെ പെരുന്നാളും ഗണേശിന്റെ പെരുന്നാളും ഒന്നിച്ച് ഞങ്ങളുടെ പള്ളി നടത്തുന്നു ബാംഗ്ലൂരിൽ. ഞാൻ ഇന്നലെ രാവിലെ ബൈബിൾ ക്ലാസ് എടുത്തപ്പോ പറഞ്ഞു, ഓണം ആഘോഷിച്ചവരാരും എന്റെ അടുക്ക പ്രാർത്ഥിക്കാൻ വരരുത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും നിങ്ങൾക്ക് ഒന്നും സംഭവിക്കത്തില്ല, നിന്റെ തലയിലെ വെളിച്ചെണ്ണ എന്റെ കയ്യെ പെരളുമെന്നല്ലാതെ ഒരു ഗുണവും നിനക്കുണ്ടാകാൻ പോകത്തില്ല. പെണങ്ങല്ലേ തങ്കക്കുടമേ, നിങ്ങളുടെ നന്മയ്ക്ക് പറയുകയാണ്. എനിക്കിന്നലെ രാവിലെ ഒരാളിന്റെ SMS കിട്ടി, ഒരു പെൺകുട്ടിയുടെയാണ്. ഞാൻ ഉടനെ തന്നെ തിരിച്ചു വിളിച്ചു, കാരണം അതിനകത്ത് എഴുന്ന ഓണത്തിന്റെ ആശംസകൾ, കുളിരുള്ള ഓർമ്മകൾ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എഴുതിക്കാം. ഞാൻ വിളിച്ചു വെച്ച് ചോദിച്ചു, ഇതെന്താ എനിക്ക് അയക്കാൻ കാര്യം? പറഞ്ഞു, നമ്മൾ മലയാളികളല്ലയോ. ഞാൻ പറഞ്ഞു, മലയാളികളായതുകൊണ്ട് പറഞ്ഞു ഓണം ആഘോഷിക്കണം. ഞാൻ പറഞ്ഞു, ഓണം എന്ന് പറഞ്ഞാൽ എന്തുവാന്നറിയാമോ? ഓണം എന്ന് പറഞ്ഞാൽ വിഷ്ണുവിന്റെ ദശാവതാരത്തിന്റെ സെലിബ്രേഷനാണ്. അത് ചെയ്യണമെന്നാണോ പറയുന്നത്? ആരെങ്കിലുമൊക്കെ ഓണം ആഘോഷിച്ചവരും കാണോ ഇവിടെ, കേട്ടോ? നിങ്ങളുടെ നന്മയ്ക്ക് ഞാൻ പറയുകയാണ്, ഏറ്റവും വലിയ പാപം മറ്റു ദൈവങ്ങളെ ആരാധിക്കുക. ഏറ്റവും വലിയ പാപം എന്താണ്? ബിംബാരാധന. അബ്രഹാം ഒരു ബിംബാരാധിയായിരുന്നു. ആ ബിംബാരാധിയായ ഒരു മനുഷ്യനെ ദൈവം എന്തുകൊണ്ട് വിളിച്ചു? യഹൂദന്മാരുടെ ചരിത്രത്തിൽ പറയുന്നത്, ഒരു ദിവസം അവന്റെ അപ്പൻ ആവശ്യപ്പെട്ടതനുസരിച്ച് അവന്റെ കുടുംബദേവതകൾക്ക് ആഹാരമൊക്കെ കൊടുത്തു, ആ കുടുംബദേവതകൾക്ക് വസ്ത്രമൊക്കെ ധരിപ്പിച്ചു, എന്നിട്ട് കുടുംബദേവത്തിന് സിന്ദൂരമൊക്കെ ചാർത്തി, അത് കഴിഞ്ഞിട്ട് കുടുംബദേവതകൾക്ക് അവന്റെ അപ്പൻ കാണിച്ചു കൊടുത്തതുപോലെ പായസം കൊടുത്തു. ഒന്നാമത്തെ ദൈവത്തിന് കൊടുത്തപ്പോ ആ ദൈവം വാവുളന്നില്ല, രണ്ടാമത്തെ ദൈവത്തിന് കൊടുത്തപ്പോ വാവുളന്നില്ല. ഈ കൊച്ചിന് ദേഷ്യം വന്നു, 10-13 വയസ്സുള്ള ചെറുക്കനാണ്. അവൻ അവിടെ കിടന്ന് ഒരു വടിയെടുത്ത് ഈ ദൈവങ്ങൾക്കെല്ലാം 5-6 അടി കൊടുത്തു. ദൈവങ്ങളെല്ലാം താഴെ വീണു, നെക്ലെസ്, ബോട്ടം ലെസ്, ലെഗ് ലെസ് എല്ലാം ഒടിഞ്ഞു പറഞ്ഞ് താഴെ വീണു. അവിടെ കിടന്നുകൊണ്ട് അവനൊരു ചോദ്യം ചോദിച്ചു, ഈ ദൈവങ്ങൾക്ക് സ്വയം രക്ഷിപ്പാൻ കഴിയുകയില്ല എങ്കിൽ എന്നെ രക്ഷിക്കാൻ കഴിയുന്ന ദൈവം ആരാണ്? അവൻ 13-ാമത്തെ വയസ്സിൽ ചോദിച്ചു, 15-ാമത്തെ വയസ്സിൽ ചോദിച്ചു, 20-ാമത്തെ വയസ്സിൽ ചോദിച്ചു, 30-ാമത്തെ വയസ്സിൽ ചോദിച്ചു, 40-ാമത്തെ വയസ്സിൽ ചോദിച്ചു, 50-ാമത്തെ വയസ്സിൽ ചോദിച്ചു, 60-ാമത്തെ വയസ്സിൽ ചോദിച്ചു. അവൻ നടക്കുമ്പോൾ ചോദിച്ചു, കുളിക്കുമ്പോൾ ചോദിച്ചു, കോളേജിൽ പോയപ്പോൾ ചോദിച്ചു, കൃഷി പണിക്ക് പോയപ്പോൾ ചോദിച്ചു. അവൻ ഓരോ പണിയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ചോദിച്ചു, ഈ ദൈവങ്ങൾക്ക് എന്നെ രക്ഷിപ്പാൻ കഴിയുകയില്ല എങ്കിൽ എന്നെ രക്ഷിപ്പാൻ കഴിയുന്ന ദൈവം ആരാണ്? 60-ാമത്തെ വയസ്സിൽ ദൈവം അവന്റെ മുമ്പാകെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, നീ അന്വേഷിക്കുന്ന ദൈവം ഞാനാണ്. എന്തുകൊണ്ടാണ് ദൈവം അബ്രഹാമിന് വെളിപ്പെട്ടത്? അവൻ ബിംബാരാധി ആയതുകൊണ്ടല്ല, മഹാപാപി ആയതുകൊണ്ടല്ല, അവൻ നീതിമാൻ ആയതുകൊണ്ടല്ല, പിന്നെയോ, അന്വേഷിക്കുന്ന ഒരു ഹൃദയം അവനുണ്ടായിരുന്നു. ഏറ്റവും നല്ല ഗുണം അന്വേഷിക്കുന്ന, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനായി തീരുന്നതാണ്. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് ദൈവത്തെ അന്വേഷിച്ച് അബ്രഹാമിന്റെ മുമ്പാകെ ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് 1-ാം വാക്യത്തിനകത്ത് 4 കൽപ്പന കൊടുക്കുന്നു. വീട്ടിൽ പോയി വായിക്കണം എന്താണെന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല. 4 കൽപ്പന കൊടുക്കുന്നു. വീട്ടിൽ നിറങ്ങി പോവുക, ചാർച്ചക്കാരെ വിടുക, വേർപെട്ട് കഴിഞ്ഞു. ഞാനൊരു ചോദ്യം ചോദിച്ചു, ഇത് വായിച്ചു കഴിഞ്ഞപ്പോ, എന്റെ ദൈവമേ, എന്തിനാ ഇവനെ വീടുമൊക്കെ വിട്ടുമിച്ച് അങ്ങ് അന്യ നാട്ടിൽ പോകാൻ പറയുന്നേ? അനുഗ്രഹിക്കാൻ. 2-ാമത്തെ വാക്യത്തിനകത്ത് പറയുന്നുണ്ട് അനുഗ്രഹിക്കാൻ. എനിക്കൊരു ചോദ്യം വീണ്ടും ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, ദൈവമേ, അവനെ അനുഗ്രഹിക്കാനാണെങ്കിൽ വീട്ടിലിട്ട് അങ്ങ് അനുഗ്രഹിച്ചാ പോരായോ? നാട്ടിലിട്ട് അങ്ങ് അനുഗ്രഹിച്ചാ പോരായോ? നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും വളരെ ദൂരെ കൊണ്ടുപോയിട്ട് അവനെ എന്തിനനുഗ്രഹിക്കണം? എന്ത്? നിങ്ങൾക്കറിയാമോ, അന്നത്തെ ഏറ്റവും വലിയൊരു പണിഷ്മെന്റ് എന്താണെന്ന്? സ്വന്തം നാട് വിട്ട് ദൂരദേശത്തേക്ക് പോകുന്നതാണ്, അന്യ നാട്ടിൽ പോകുന്നതാണ്. ഇന്നത്തെ കാലത്ത് നമുക്ക് അമേരിക്കയിൽ പോകണമെങ്കിൽ, കാനഡയിൽ പോകണമെങ്കിൽ, വേറെ എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ നമ്മുടെ കയ്യിൽ അമേരിക്കൻ ഡോളർ ഉണ്ട്. പഠിച്ചിട്ടില്ലാത്തവനും വാട്ടർ എന്നെങ്കിലും ഇംഗ്ലീഷിൽ പറയാനറിയാം. അന്നത്തെ കാലത്ത് നാണയമില്ലാത്ത കാലത്താണ് അവൻ ജീവിച്ചിരുന്നത്. ഒരു നാട് വിട്ട് വേറൊരു നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു ചായ കുടിക്കണമെങ്കിൽ, ഒരു നേരത്തെ ചോറ് വേണമെങ്കിൽ, സംസാരിക്കാൻ ഭാഷയില്ല, കൊടുക്കാൻ പണമില്ല. അന്നത്തെ കാലത്ത് ഞാൻ ദൈവത്തിന്റെ ഒക്കെ ചോദിച്ചു, അവൻ ഇത്ര വലിയ പണിഷ്മെന്റ് എന്തിനു കൊടുത്തു? ദൈവം എന്റെ ഒക്കെ പറഞ്ഞു, കാരണം അവനെ അനുഗ്രഹിക്കാനാണെങ്കിൽ ഇവിടെ വെച്ച് അങ്ങനെ അനുഗ്രഹിച്ചാൽ പോരായോ? ദൈവം പറഞ്ഞു, സാധ്യമല്ല, കാരണം ഇത് ബിംബാരാധനയുടെ നാടാണ്. ബിംബത്തിന്റെ നടുക്ക് വെച്ച മ്ലേച്ഛതയുടെ നടുവിൽ ദൈവത്തിന് ഒരാളിനെ അനുഗ്രഹിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് അവൻ മ്ലേച്ഛതയിൽ നിന്നും മാറി നിൽക്കേണ്ടത് ആവശ്യമായിരുന്നു. ഇനിയും പറയുന്നത് കേട്ടാ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കണമെങ്കിൽ പാപത്തിൽ നിന്നൊരു വേർപാടുണ്ടാകണം, അവിടെ നിന്ന് മാറി നിൽക്കണം. അബ്രഹാമിന്റെ ദൈവം പറഞ്ഞു, ഇറങ്ങിത്തിരിക്കുക, ചില വേഗത്തിൽ പോവുക, ഇറങ്ങിത്തിരിക്കുക, നീ പോണം. നിന്റെ കൈക്ക് പിടിച്ച് ദൈവം കൊണ്ടുപോകണം, ഇല്ല ഇല്ല, നീ പോകണം. നിന്റെ ജോലിയാണ് ദൈവത്തിന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അനുസരിക്കുക. അതിന് ദൈവം വന്ന് പിടിച്ചിറക്കത്തൊന്നുമില്ല, ആണ്ട എന്റെ വായി സുഖത്തിരിപ്പോണ്ട്, ദൈവമേ നീ അങ്ങ് മാറ്റി തരണേ. ദൈവം മാറ്റത്തില്ല, നീ അങ്ങ് കളഞ്ഞാ മതി. പ്രൈസ് ദ ലോർഡ്. കർത്താവെ അറിയാതെ അങ്ങ് ഭാര്യയെ അടിച്ചു പോന്നു. ബാംഗ്ലൂരിലല്ല, ബോംബെയിലുള്ളവര്. കർത്താവെ അറിയാതെ ചിലപ്പോഴൊക്കെ അങ്ങ് ഭാര്യയെ അടിച്ചു പോന്നു, അടി നിർത്തി തരണേ എന്ന് പറഞ്ഞ എന്റെ അർത്ഥം ദൈവം നിന്റെ കൈ തളർത്തി തരണമെന്നാണോ? ഇല്ല, ഉപേക്ഷിക്കണം. ദൈവം അബ്രഹാമിന്റെ ഒക്കെ പറഞ്ഞു, നിന്റെ ചാർച്ചക്കാരെയും വീട്ടുകാരെയും നാട്ടുകാരെയും എല്ലാം വിട്ടുമച്ച മാറി ഞാൻ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് 100% ഒബീഡിയൻസ് പോകുക. അവിടെ ചെന്നു കഴിയുമ്പോൾ രണ്ടാമത്തെ വാക്യത്തിനകത്ത് 4 അനുഗ്രഹം, ഒന്നാമത്തെ വാക്യത്തിനകത്ത് 4 കൽപ്പന, രണ്ടാമത്തെ വാക്യത്തിനകത്ത് 4 അനുഗ്രഹം. ഇന്ന് ഞാൻ ചൊല്ലുന്നിടത്തൊക്കെ ആളുകളൊക്കെ എന്റെ മുമ്പാകെ ഇങ്ങനെ വന്നിട്ട് പറയും, മർഗീശ്വരേ എന്റെ തലയിലോട്ട് ഒന്ന് കൈവച്ച് അനുഗ്രഹിച്ചാട്ടെ. പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ ചെല്ലുന്ന സമയത്ത്, ആന്ധ്രയിൽ ചെല്ലുന്ന സമയത്ത്, ഒറീസായി ചെല്ലുന്ന സമയത്തൊക്കെ ആളുകളൊക്കെ ഇങ്ങനെ ഒന്ന് തല ഇങ്ങനെ നീട്ടിത്തരും, മർഗീശ്വരേ എന്റെ തലയിൽ കൂടെ ഒന്ന് കൈവച്ചാട്ടെ. പറയുന്നത് കേട്ടാട്ടെ, അനുഗ്രഹം കിട്ടണമെങ്കിൽ അനുഗ്രഹത്തിന്റെ വ്യവസ്ഥകൾ പറഞ്ഞിരിക്കുന്ന ദൈവം പറഞ്ഞ വ്യവസ്ഥകളൊക്കെ പൂർത്തിയാക്കി കഴിയുമ്പോൾ അവൻ അനുഗ്രഹിക്കും. അനുസരണത്തിനപ്പുറത്താണ് അനുഗ്രഹം താമസിക്കുന്നത്. അനുസരണത്തിന്റെ വീട്ടിനകത്തൂടെ കയറിപ്പോയെങ്കിൽ മാത്രമേ ദൈവം നിന്നെ അനുഗ്രഹിക്കത്തുള്ളൂ. ഒന്നാമത്തെ വാക്യത്തിനകത്ത് 4 കൽപ്പന, രണ്ടാമത്തെ വാക്യത്തിനകത്ത് 4 അനുഗ്രഹം. ഈ 4 കൽപ്പനകൾ അനുസരിച്ച് കഴിയുമ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം നിന്നെ തേടി വരും. വേട്ടപ്പെട്ടി വേട്ടമൃഗത്തെ തേടി ചെല്ലുന്നത് പോലെ, അതുപോലെ ദൈവത്തിന്റെ അനുഗ്രഹം നിന്നെ തേടി വരും. നീ അനുസരിച്ച് കഴിയുമ്പോൾ അതുകൊണ്ട് എന്ത് വേണം? അനുസരിക്കുക. ദൈവം പറയുന്നതെല്ലാം അനുസരിക്കുക. എന്തൊക്കെയാണ് അനുസരണം? 4 അനുഗ്രഹം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. ഇംഗ്ലീഷിനകത്ത് കുറച്ചുകൂടെ വ്യക്തമാണ്, ഇംഗ്ലീഷ് വായിച്ചു കഴിയുമ്പോൾ മലയാളവും വ്യക്തമായി വരും. ഐ വിൽ മേക്ക് യു എ ഗ്രേറ്റ് നേഷൻ. ഞാൻ ആക്കി തീർക്കും. ഇപ്പൊ മലയാളത്തിൽ വായിക്കുമ്പോൾ മനസ്സിലാവും, അല്ലെങ്കിൽ ഓടിച്ചു വായിച്ചു പോകുമ്പോൾ മനസ്സിലാവും, ഇംഗ്ലീഷ് വായിച്ചു കഴിയുമ്പോൾ മലയാളം കുറച്ചുകൂടെ. ഐ വിൽ മേക്ക്, ഞാൻ നിന്നെ പണിതെടുക്കാം എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞതൊക്കെ നീ അനുസരിച്ചു കഴിയുമ്പോൾ ദൈവം പറഞ്ഞത് അനുസരിച്ച വ്യക്തിയെ ദൈവം പണിതെടുക്കും. ഐ വിൽ മേക്ക്. എങ്ങനെയാണോ ഒരു കലാകാരൻ കുറച്ച് മണ്ണെടുത്ത് ഒരു നല്ല കലാസൃഷ്ടിയെ സൃഷ്ടിച്ചെടുക്കുന്നത്, അതുപോലെ ദൈവം പറഞ്ഞതെല്ലാം അനുസരിച്ച് കഴിയുമ്പോൾ, ചെറുപ്പക്കാർ കേട്ടാട്ടെ, കൊച്ചു കുഞ്ഞുങ്ങൾ കേട്ടാട്ടെ, ദൈവം പറഞ്ഞതെല്ലാം അനുസരിച്ച് കഴിയുമ്പോൾ അവൻ നിന്നെ ആക്കി തീർക്കിയെടുക്കും. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് ദൈവം പറയുന്നതെല്ലാം അനുസരിക്കാൻ ഒരു വെമ്പൽ ഉണ്ടായിരിക്കണം. ഒന്നാമത്തെ കാര്യം, ഐ വിൽ മേക്ക് യു എ ഗ്രേറ്റ് നേഷൻ. 2, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. 3, നിന്റെ പേർ വലുതാക്കും. 4, നീ ഒരു അനുഗ്രഹമായി തീരും. ദൈവത്തിൽ നിന്ന് വരുന്ന സകലത്തിനും ഒരു വളർച്ചയുണ്ട് കേട്ടാട്ട. ദൈവത്തിൽ നിന്ന് വരുന്ന സകലത്തിനും ഒരു വളർച്ചയുണ്ട്. ആദ്യം അന്യഭാഷ 2 വാക്കായിരിക്കും പറഞ്ഞ പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് 2-3-4 വാക്ക് പറയാം. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഫ്ലൂ ആയിട്ട് സംസാരിക്കാൻ തുടങ്ങാം. ആദ്യം പ്രാർത്ഥിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു രോഗിയുടെ വയറ്റുവേദനയായിരിക്കും മറന്ന്, എന്നാൽ ആ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നടക്കുന്ന സമയത്ത് പിന്നെ ഫ്രോസൺ ഷോൾഡർ സൗഖ്യമായി തീരാൻ തുടങ്ങും. അത് കഴിയുമ്പോൾ ക്യാൻസർ. ദൈവത്തിൽ നിന്ന് വരുന്ന സകല കൃപയ്ക്കും കൃപാവരങ്ങൾക്കും വളർച്ചയുണ്ട്. ഇവിടെ ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ പേര് വലുതാക്കും, അവസാനം വരുമ്പോൾ നീ അനുഗ്രഹമായി തീരും എന്ന് പറഞ്ഞാൽ നീ ഒരു അനുഗ്രഹ കട്ടയായി തീരും. നീ ഒരു 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 അനുഗ്രഹത്തിന്റെ തീജ്വാലയായിട്ട് മാറും. മനസ്സിലായോ? അനുഗ്രഹിച്ച് വരുമ്പോൾ യു വിൽ ബി എ ബ്ലെസ്സിങ്. നീ ഒരു അനുഗ്രഹമായി തീരും. ഹല്ലേലൂയ. അനുഗ്രഹമായി തീർന്നു കഴിയുമ്പോഴെന്താ ഗുണമെന്നറിയാമോ? നീ ആരെയെങ്കിലും തൊട്ടാൽ അവരനുഗ്രഹം പ്രാപിക്കും. നിന്നെ ആരെങ്കിലും തൊട്ടാൽ അവരനുഗ്രഹം പ്രാപിക്കും. നീ ഏതെങ്കിലും വീട്ടിൽ കയറി ചെന്നാൽ ആ വീട്ടുകാർ അനുഗ്രഹം പ്രാപിക്കും. നിനക്കാരെങ്കിലും ഒരു ഗ്ലാസ് പച്ചവെള്ളം തന്നാൽ അവരനുഗ്രഹം പ്രാപിക്കും. 1000 രൂപ തന്നാലും അനുഗ്രഹം പ്രാപിക്കും. സംശയമുണ്ടെങ്കിൽ തന്നു നോക്ക്. ചുമ്മാതെ പറഞ്ഞതാ കേട്ടോ, അത് വെറുതെ അല്ല കാര്യമാ. എങ്കിലും എന്റെ ലക്ഷ്യം നിങ്ങളുടെ രൂപയല്ല, ഞാൻ രൂപ പിരിക്കാൻ നടക്കത്തില്ല. ഹല്ലേലൂയ എന്ന് പറയുകയാണ്. അപ്പോൾ ദൈവത്തിന്റെ, ഞാൻ ഒരിക്കൽ ആലപ്പുഴ ചെന്നു, എന്റെ കൂടെയുള്ള സഹോദരന്മാർ എന്റെ കൂടെ ഉണ്ടായിരുന്നു. അവിടെ ചെല്ലുന്ന സമയത്ത് ഒരു സഹോദരി, ഞാൻ ഒരു പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഫോൺ ചെയ്തു, ബ്രദർ ഇത് ഞങ്ങളുടെ വീടിന്റെ വാതിക്കൽ കൂടെ പോന്നേ, ഞങ്ങളുടെ വീട്ടിൽ കയറി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, ഒക്കത്തില്ല, 11:00, എനിക്ക് രാവിലെ എറണാകുളത്ത് പ്രസംഗിക്കണം, ഇനിയും ചെന്നിട്ട് കിടന്ന് ഉറങ്ങണം, അതുകൊണ്ട് കയറാൻ ഒക്കത്തില്ല, ക്ഷമിക്കണം, അടുത്ത പ്രാവശ്യം വരുവ. അല്ലല്ല, ഒന്ന് കയറിയേ ഒക്കത്തുള്ളൂ. എന്നിട്ട് ആ സഹോദരി ഒരു വാചകം പറഞ്ഞു, അതെന്നെ വളരെ ആകർഷിച്ചു. ബ്രദറിന്റെ കാലയിലെ അനുഗ്രഹത്തിന്റെ പൊടി എന്റെ വീട്ടിലൊന്ന് വീഴണമെന്നൊരാഗ്രഹം. ഞാൻ സത്യം പറയട്ടെ, അത് കേട്ടപ്പോ ഞാനും മയങ്ങിപ്പോയി. ഞാൻ പറഞ്ഞു വരാം. അത്രയും അതുപോലെ ഒരു വാചകം ഞാൻ അതുവരെ കേട്ടിട്ടില്ല. ഞാൻ അതുവഴി പോകുന്ന സമയത്ത് അപ്പൊ ഞാൻ ചോദിച്ചു, ഫോണുള്ള വീട, പഴയ കാലത്ത് ഫോൺ എല്ലാവരുടെയും വീട്ടിലൊന്നുമില്ല, മൊബൈൽ ഇല്ലാത്ത കാലമാണ്. മൊബൈൽ ഉണ്ട് എങ്കിലും പണക്കാരുടെയിലേ ഉള്ളൂ, എന്റെ പോലും മൊബൈൽ ഇല്ല. അന്ന് ഈ സഹോദരൻ, അപ്പൊ ഞാൻ വിചാരിച്ചു ഫോണുള്ള വീടല്ലേ, ഇച്ചിരി പണക്കാരായിരിക്കും. ഞാൻ ചോദിച്ചൊരു കാര്യം ചെയ്യാം, ഞാൻ വരുമ്പോ എനിക്ക് ഒരു ഗ്ലാസ് ചൂട് പാല് തരാമോ, നല്ല ചൂടോടെ, നല്ല ഒരു സ്പൂൺ പഞ്ചസാരയൊക്കെ ഇട്ട് പറഞ്ഞു തരാം. ഞാൻ ചെന്നു, എന്നെ കൊണ്ടുപോയ പാസ്റ്റർ മുമ്പേ നടക്കുന്നു, ഞാൻ പുറകെ നടക്കുന്നു. വീട്ടിലോട്ട് കയറാൻ നേരം എന്റെ മനസ്സിനകത്ത് ഒരു അങ്കലാപ്പ്, ഒരു കൊച്ചിടുങ്ങിയ ഗേറ്റാ, എന്റെ ഗേറ്റൊന്നുമില്ല, ഒരു സിമെന്റ് കട്ടയുടെ ഇടയ്ക്ക് കൂടി ഇങ്ങനെ കയറണം. എന്റെ കർത്താവെ പാല് ചോദിച്ചത് മഠയത്തരമായി പോയ പാവങ്ങളാന്നു. വീട്ടിനകത്തോട്ട് കയറിയപ്പോ അതിലും സങ്കടം വന്നു. തറ സിമെന്റ് ചെയ്തിട്ടില്ല, ഭിത്തി സിമെന്റ് ചെയ്തിട്ടില്ല, കസേര കുഷനില്ല. അപ്പൊ എനിക്കൊന്ന് ബാത്റൂമിൽ പോണം. അങ്ങനെ ബാത്റൂമിൽ പോയെന്നൊക്കെ പറയുന്നത് ശരിയാണെന്നോ പ്ലാറ്റ്ഫോമിൽ നിന്ന്? ഒന്നുക്ക് പോണം. അങ്ങനെ പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. ഒന്നുക്ക് പോകുന്ന് പറഞ്ഞാൽ മനസ്സിലാവൂ, രണ്ടുക്ക് പോണോന്ന് പറഞ്ഞാൽ മനസ്സിലാവൂ, മൂന്നുക്ക് പോണോന്ന് പറഞ്ഞാൽ മനസ്സിലാവൂ? എനിക്കും മനസ്സിലാവത്തില്ല. പോട്ടെ, ഒന്നുക്ക് പോണം. ഞാൻ ചോദിച്ചു ബാത്റൂം ഉണ്ടോ? അവർ പറഞ്ഞു ആണ്ട് അവിടെ ഉണ്ട്. ഞാൻ അവിടെ നോക്കിയപ്പോ ഒരു കർട്ടനാ, അതിനകത്ത് കയറിയിരുന്ന് പാട്ട് പാടേണ്ടി വരും, ഇല്ലെങ്കിൽ അടുത്ത ആള് വന്ന് കയറും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്റെ ദൈവമേ, അതുകൊണ്ട് ഞാൻ അകത്ത് കയറി പാട്ടും പാടിക്കൊണ്ട് നിൽക്കുക. അവിടെ കക്കൂസൊന്നുമില്ല, ഒരു കുഴിയേ ഉള്ളു. കർത്താവേ, പാല് ചോദിച്ചു പോയല്ലോ. ഇറങ്ങി വന്നു ഞാൻ അവരുടെ അവര് തന്ന പാല് കുടിച്ചു. എന്നിട്ട് ഞാൻ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. ഞാൻ അങ്ങ് ഇറങ്ങിപ്പോയി. പോയത് എനിക്ക് ഓർമ്മയുണ്ട്. രണ്ടു വർഷം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ആലപ്പുഴ ചെന്നു. അപ്പൊ എന്നെ കൊണ്ടുപോയ പാസ്റ്റർ ഒന്നും വെച്ച് പറഞ്ഞു, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീട്ടിൽ പോയില്ലയോ, അവിടെ താമസിക്കണേ. ഞാൻ ഒത്തിരി വീട്ടിൽ പോയിട്ടുണ്ട്, പണക്കാരുടെയും പാവപ്പെട്ടവരുടെയും ഒക്കെ വീട്ടിൽ പോയിട്ടുണ്ട്. അപ്പൊ എനിക്കറിയാം എന്നെ താമസിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു പണക്കാരുടെ വീട്ടിലാണ്. പണക്കാരെന്ന് പറഞ്ഞാൽ എനിക്കൊരു മുറി വേണം, അത്രയേ ഉള്ളൂ. എന്റെ ഒരു മേശ വേണം, ഞാൻ എപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. അപ്പൊ ഒരു മേശ വേണം, ഒരു മുറിയുണ്ട്, ഇഷ്ടം പോലെ എനിക്കറിയാവുന്ന വീട്ടുകാരുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എവിടെയെങ്കിലും എന്നെ കൊണ്ടുപോയത് എവിടാന്നറിയാമോ? ഇല്ല, പാട്ട് പാടേണ്ടിയ കക്കൂസുള്ള വീട്. എന്റെ കർത്താവ്, എനിക്ക് രാത്രി രണ്ടു മൂന്ന് പ്രാവശ്യം കക്കൂസിൽ പോകണം, ഒന്നുക്ക് പോകണം. എന്റെ ദൈവമേ, വേറെ വീടൊന്നും ഇല്ലായിരുന്നു. ഞാൻ അകത്തോട്ട് കയറിയപ്പോ അത്ഭുതപ്പെട്ടു പോയി. താഴെ മുഴുവൻ നല്ലതുപോലെ സിമെന്റ് ഇട്ടിരിക്കുന്നു, ടൈൽസ് ഇട്ടിരിക്കുന്നു, മാർബിൾ ടൈൽസ്. എന്റെ കർത്താവ്, ഭിത്തിയൽ മാർബിൾ ടൈൽസ്, കസേര നല്ല പൊതുപൊതായിരിക്കുന്ന കസേര. ഞാൻ ബാത്റൂമിലോട്ട് നോക്കിയപ്പോ നല്ല ഒന്നാം തരം ബാത്റൂം, അത് തുറന്നു നോക്കി കഴിഞ്ഞപ്പോ നല്ല ഒന്നാം തരം വെസ്റ്റേൺ ടോയ്ലറ്റ്. ഞാൻ ചോദിച്ചു ഇത് എങ്ങനെ സംഭവിച്ചു? പറഞ്ഞു, ബ്രദർ കഴിഞ്ഞ പ്രാവശ്യം വന്നും വെച്ച് തിരിച്ചു പോകാൻ നേരം തിരിഞ്ഞു നിന്നിട്ട് ഒരു പ്രവചനം പ്രവചിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഈ വീടിന്റെ മുഖലക്ഷണം മാറിയിരിക്കും. എന്റെ ഭാഷയല്ല മുഖലക്ഷണം. ഞാൻ കട്ടിയുള്ള വാക്കുകൾ ഉപയോഗിക്കാത്ത മനുഷ്യനാണ്, വളരെ സരളമായ വാക്കുകൾ ഉപയോഗിക്കുന്ന മനുഷ്യനാണ്, എന്റെ ഭാഷയല്ല. എന്നിട്ട് എന്റെയൊക്കെ പറഞ്ഞു, ബ്രദർ പറഞ്ഞ വാചകം ഇതായിരുന്നു, ഈ ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഈ വീടിന്റെ മുഖലക്ഷണം മാറിയിരിക്കും. അതുപോലെ തന്നെ സംഭവിച്ചു എന്റെ വീടിന്റെ മുകളിലാണ്. ഞാൻ ചോദിച്ചു എങ്ങനെ സംഭവിച്ചു? പറഞ്ഞു, ദൈവം ഒരു അത്ഭുതം ചെയ്തു. എന്റെ ഭർത്താവ് ഒരു കൂലിപ്പണിക്കാരനാണ്. ഒരു ദിവസം കൂലിപ്പണിക്ക് ഇങ്ങനെ ചെന്ന് ഇങ്ങനെ നിൽക്കുക, ഇങ്ങനെ റോഡിന്റെ നാൽക്കാവിലേക്ക് ഇങ്ങനെ നിൽക്കുക, ആരെങ്കിലും വിളിക്കണേ ആരെങ്കിലും വിളിക്കണേ എന്ന് പറയുക. അന്നേരം ഒരാൾ മോട്ടോർ സൈക്കിളിനകത്ത് അതിലേ കൂടെ പോയി. മോട്ടോർ സൈക്കിളിനകത്ത് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴ് തിരിഞ്ഞു വന്നു. വന്നു വെച്ച് എന്റെ ഭർത്താവിനെ നോക്കിക്കൊണ്ട് ചോദിച്ചേടാ, നിന്റെ പേര് ചാക്കോന്നില്ലയോ? ആന്ന്. എന്നെ അറിയാം. ഇല്ല എടാ, ഞാൻ സാമുവല്. നമ്മൾ ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും നാലാം ക്ലാസ്സിലും അടുത്തടുത്തിരുന്ന ഓർമ്മയുണ്ട്. ഉണ്ട് സാമുവല്. എടാ, നിനക്ക് എങ്ങനെ ഇത്? എടാ, ഞാനിപ്പോ ഗൾഫിലാണ്, ഞാൻ സൗദി അറേബ്യയിലാണ്, ഞാനൊരു കമ്പനിയുടെ മാനേജരാ. എടാ, നീ ഈ കൂലിപ്പണി ചെയ്യേണ്ട ആവശ്യമില്ല. പാസ്പോർട്ട് ഉണ്ടോ? അന്ന് പറഞ്ഞാൽ എന്തുവാ? അത് ഞാൻ പറഞ്ഞുതരാം. പാസ്പോർട്ട് എടുപ്പിച്ചു, അവൻ ഗൾഫിൽ പോയി, അവന് നല്ല വീടുണ്ടായി. എന്റെ ദൈവം ആരാണ്? അനുഗ്രഹമായവനെ കൊണ്ട് മറ്റുള്ളവരെ അനുഗ്രഹിപ്പിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് തൊട്ട് പ്രാർത്ഥിക്കണം. എന്ത് പ്രാർത്ഥിക്കണം? എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കരുത്. അത് നഴ്സറി പ്രേയറാണ്, അത് ഒന്നാം ക്ലാസ്സിലെ പ്രാർത്ഥനയാണ്. ഇന്ന് തൊട്ട് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? കർത്താവെ, എന്നെ ഒരു അനുഗ്രഹമാക്കി തീർക്കണമേ. ഞാൻ കയറി ചെല്ലുന്ന വീട്ടുകാർ അനുഗ്രഹം പ്രാപിക്കണം, ഞാൻ ചെല്ലുന്ന സഭ അനുഗ്രഹം പ്രാപിക്കണം, എന്നെ തൊടുന്നവർ അനുഗ്രഹം പ്രാപിക്കണം, ഞാൻ തൊടുന്നവർ അനുഗ്രഹം പ്രാപിക്കണം. അതാണ് നാലാമത്തെ അവസാനത്തെ പ്രാർത്ഥന, അവസാനത്തെ ഗ്രോത്ത്. അതായിരിക്കട്ടെ നിങ്ങളുടെ പ്രാർത്ഥന ഇന്ന് മുതൽ. കർത്താവെ, എന്നെ ഒരു അനുഗ്രഹമാക്കി തീർക്കണമേ. രണ്ടാം വാക്യത്തിന്റെ അവസാനത്തെ നാലാമത്തെ വളർച്ചയിൽ ചെന്ന് നിന്നിട്ട് മൂന്നാം വാക്യത്തിനകത്ത് പ്രാർത്ഥിക്കാം. എല്ലാ ദിവസവും ബില്ലി ഗ്രഹാമിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പോൾ ദിനകരനെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കാം. ബാംഗ്ലൂരിലോട്ട് വരുന്ന സമയത്ത് എം എ വർഗീസിനെയും പോൾ തങ്കയെയും ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കാം. കർത്താവെ, നീ അവരെ അനുഗ്രഹിക്കണം. നീ പറയുന്നത് കേട്ടാണ്, അനുഗ്രഹമായി തീർന്ന ദൈവദാസന്മാരെ ഞാൻ അനുഗ്രഹിച്ച് നടക്കുമ്പോൾ എന്ത് സംഭവിക്കും? ആർക്കും പറയാം എന്ത് സംഭവിക്കും? ദൈവം എന്നെ അനുഗ്രഹിക്കും. ഞാൻ അനുഗ്രഹിക്കപ്പെടുക എന്നുള്ളതല്ല, ദൈവം ഒടയതമ്പുരാൻ പറയുകയാണ്, അബ്രഹാമേ, നിന്നെ ആരെങ്കിലും അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ ഞാൻ അവനെ അനുഗ്രഹിക്കും. അതുകൊണ്ട് ഇത് അനുഗ്രഹിക്കപ്പെടാൻ ഒരു കുറുക്കുവഴി പറഞ്ഞിരിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് ആരെ അറിയത്തില്ലെങ്കിൽ എന്റെ ഫോട്ടോ കൊണ്ടുപോയി വീട്ടിൽ വെച്ചിട്ട് എന്നെ അങ്ങ് നോക്കി പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചാൽ മതി. അതെ, ആം സീരിയസ്, ആം സീരിയസ് ആയിട്ട് പറയുകയാണ്. കാരണം ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. മൂന്നാം വാക്യത്തിന്റെ രണ്ടാമത്തെ തത്വം, ദൈവം പറയുകയാണ്, നിന്നെ ആരെങ്കിലും ശപിച്ചാൽ, ഞാൻ തിരിച്ചെടുത്തിട്ട് വിശദീകരിക്കുകയാണ്, അനുഗ്രഹമായി തീർന്ന നിന്നെ ആരെങ്കിലും ശപിച്ചാൽ ഞാൻ അവനെ ശപിക്കും. 1991 ഞാൻ ഈ തത്വം മനസ്സിലാക്കുന്നത്. ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ഭയന്നുപോയി. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, എന്റെ മാസിക എഡിറ്റോറിയൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ മാസിക ഒരു സാമ്പിൾ കോപ്പി നിങ്ങൾക്ക് ഫ്രീ ആയിട്ടോ 1 രൂപയ്ക്ക് വെളിയിൽ കിട്ടും. ഞാനത് എഡിറ്റോറിയൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഒരു ചിന്ത വന്നത്, ദൈവമേ, ഞാൻ അനുഗ്രഹിക്കപ്പെട്ട ആരെയെങ്കിലും ശപിച്ചാൽ ദൈവം എന്നെ ശപിക്കും. ഞാൻ ഭയന്നുപോയി, കാരണം ഞാൻ പല ദൈവദാസന്മാരെയും കുറ്റം പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും പറഞ്ഞു കേട്ടതായിരിക്കാം ഞാൻ, ആരെങ്കിലും പറഞ്ഞത് ഞാൻ കേട്ടത് മറ്റുള്ളവർ, അങ്ങനെയാണെങ്കിൽ ദൈവം എന്നെ ശപിക്കും. ഞാൻ ഭയന്നുപോയി. പെട്ടെന്ന് എന്റെ മുറിയിൽ ഒരു കലണ്ടർ കിടപ്പുണ്ടായിരുന്നു. ഞാൻ ആ കലണ്ടർ അങ്ങ് തിരിച്ചിട്ടു. തിരിച്ചിട്ടും വെച്ച് അതിന്റെ മറുവശത്ത് ഇങ്ങനെ എഴുതി, പ്ലീസ് ഡു നോട്ട് ക്രിട്ടിസൈസ് സംബഡി ഹു ഈസ് നോട്ട് പ്രസന്റ് ഹിയർ. ഇവിടെ സന്നിഹിതരല്ലാത്ത ഒരാളിന്റെയും കുറ്റം പറയരുത്. കുറെ ദിവസം കഴിഞ്ഞപ്പോൾ, 3-4 മാസം കഴിഞ്ഞപ്പോൾ, എന്റെ സ്നേഹിതനും എന്റെ മെന്ററുമായിരുന്ന പാസ്റ്റർ ജോൺ ഓസ്റ്റിൻ എന്നെ കാണാനായിട്ട് വന്നു. ഡൽഹിയിൽ വന്നു. അദ്ദേഹവും അദ്ദേഹത്തിന്റെ മക്കളും കൂടെ വന്നതാണ്. അവരെല്ലാം കൂടി ഇരിക്കുന്ന സമയത്ത് ജോൺ ഓസ്റ്റിൻ ഞാൻ എഴുതിയിരിക്കുന്ന കലണ്ടറിൽ എഴുതിയിട്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം അടുക്കെ ചെന്ന് ഇങ്ങനെ നോക്കി നോക്കി വെച്ച് വായിച്ചു, പ്ലീസ് ഡു നോട്ട് ക്രിട്ടിസൈസ് സംബഡി ഹു ഈസ് നോട്ട് പ്രസന്റ് ഹിയർ എന്നൊക്കെ പറഞ്ഞ് വർഗീസ് ചെയ്ത് കൊള്ളാമല്ലോ. ഈ ഉദ്ധരണി എവിടുന്ന് കിട്ടിയതാണ്, ഈ ക്വട്ടേഷൻ എവിടുന്ന് കിട്ടിയതാണ്? ഞാൻ പറഞ്ഞു, ഉൽപ്പത്തി പുസ്തകം 12:3. അദ്ദേഹം പറഞ്ഞു, ഇത് വെരി ഗുഡ്, ഇത് നീ ഒരു കാര്യം ചെയ്യണം, 500,000 കോപ്പി അങ്ങ് പ്രിന്റ് ചെയ്യണം, എന്നിട്ട് എല്ലാ മലയാളി പാസ്റ്റർക്കും 6 കോപ്പി വെച്ച് അയച്ചു കൊടുക്കണം. കള്ളം പറഞ്ഞല്ല, അദ്ദേഹം എന്റെ അടുക്ക പറഞ്ഞു, നിങ്ങളത് ചെയ്യരുത്. എനിക്ക് 5 മക്കളാണ്, ഒരാളിനെ കൂടെ ഞാൻ എടുത്തു വളർത്തുന്നുണ്ട്. 6 മക്കളുണ്ട്. ഇന്ന് വൈകിട്ട് ക്യാമ്പസ് ക്രൂസേഡിൽ എന്റെ ഞാൻ എടുത്തു വളർത്തുന്ന മകളുടെ ഭർത്താവാണ് പ്രസംഗിക്കുന്നത്. 6 മക്കളുണ്ട്. എന്റെ 1 കുഞ്ഞു പോലും പിഴയായില്ല, 1 ദിവസത്തേക്ക് പോലും പിഴയായില്ല. അവരെല്ലാം പഠിച്ചത് പല സ്ഥലങ്ങളിലാണ്. എന്റെ മൂത്ത മകൻ കോളേജിൽ പഠിച്ചത് തിരുവനന്തപുരത്തും ഗ്വാളിയറിലുമാണ്. എന്റെ 2-ാമത്തെ മകളും അവസാനത്തെ മകളും പഠിച്ചത് ബാംഗ്ലൂരിലാണ്. അവൾ ഇംഗ്ലീഷ് ചർച്ചിൽ വന്നോണ്ടിരുന്നു, ചിലർക്കൊക്കെ അറിയാമായിരിക്കാം. എന്റെ 3-ാമത്തെ മകൻ ബ്ലസൻ അവിടെ ഇംഗ്ലീഷ് ചർച്ചിൽ പ്രസംഗിച്ചിട്ടുണ്ട്. അവൻ പഠിച്ചത് പഞ്ചാബിലാണ്. എന്റെ 5-ാമത്തെ മകൻ ബി കോമിന് പഠിച്ചത് ബോംബെ. എന്റെ മക്കൾ ആരും വീട്ടിൽ നിന്ന് പഠിച്ചിട്ടില്ല, എല്ലാവരും കോളേജിൽ പഠിച്ചത് വീട്ടിൽ നിന്ന് വെളിയിലാണ്. എന്റെ മക്കളെല്ലാം വിദേശത്ത് പോയി മാസ്റ്റേഴ്സിന് പഠിച്ചതാണ്. എന്റെ മക്കൾ 1 ദിവസത്തേക്ക് പോലും പിഴയായില്ല. ആളുകൾ എന്റെ ചോദിക്കും, വർഗീസ് ബ്രദറെ എന്താണ് കാരണം, നിനക്ക് 5 മക്കളുണ്ടായിട്ട് സ്വന്തമായിട്ട് 5 മക്കൾ ഒരാളിനെ എടുത്തു വളർത്തിയിട്ടും, സാധാരണ ഒരു ഉപദേശിക്ക് 5 മക്കളുണ്ടെങ്കിൽ, സാധാരണ ഒരു പട്ടക്കാരൻ 5 മക്കളുണ്ടെങ്കിൽ 1-2 പേര് പിഴയാകാൻ സാധ്യതയുണ്ട്. നിന്റെ മക്കളാരും എന്താ പിഴയാകാൻ? ഞാൻ പറഞ്ഞു തരാം, എന്റെ വീട്ടിൽ ദൈവദാസന്മാരുടെ കുറ്റം പറയുന്നില്ല. നിങ്ങൾ ഇന്നും വന്നു കഴിഞ്ഞാൽ എന്റെ ഭിത്തിയിൽ ഞാൻ എഴുതി വെച്ചിരിക്കുകയാണ്, നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാം. ഇരുന്നാൽ ഉടനെ കാണാം. പ്ലീസ് ഡു നോട്ട് ക്രിട്ടിസൈസ് സംബഡി. എന്റെ ഉപദേശം കേട്ടാട്ട് അബ്രഹാം എന്നെ പഠിപ്പിച്ച ഒരു തത്വമാണ്. ഞങ്ങളുടെ സംഘടനയാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ എളുപ്പം വളരുന്നത്, അസാധാരണമായ രീതിയിൽ വളരുക. കഴിഞ്ഞ മാസത്തിൽ ഞങ്ങൾ എത്ര പേരെ സ്നാനപ്പെടുത്തിയെന്നറിയാം? 15 ആഗസ്റ്റ് ഒരൊറ്റ ദിവസം, നിങ്ങൾ വിശ്വസിക്കത്തില്ല, 10,000 പേരെ സ്നാനപ്പെടുത്തി ഒരൊറ്റ ദിവസം. ഞാൻ ഭൂമിയിൽ എന്തെങ്കിലും കണക്ക് പറഞ്ഞാൽ സ്വർഗത്തിലും ആ കണക്കായിരിക്കും. എക്സാഗറേഷൻ ചെയ്യത്തില്ല, ഞാൻ ഇച്ചിരി ആക്ട് ചെയ്യും. ശരിയാണ്, ഞാൻ നിറം ചേർക്കത്തില്ല, മസാല ചേർക്കത്തില്ല, കൂട്ടി പറയത്തില്ല, കള്ളം പറയത്തില്ല. കൊച്ചു കള്ളം പോലും കാര്യമായ കള്ളമാണെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ കള്ളം പറയത്തില്ല. കഴിഞ്ഞ വർഷം ഞങ്ങൾ 10,000 പേരെ സ്നാനപ്പെടുത്തി. ആളുകൾ എന്തൊക്കെ ചോദിക്കും, വർഗീസെ, മറ്റുള്ള സഭകൾക്ക് സാധിക്കാൻ കഴിയാത്തത് വർഗീസിന് എങ്ങനെ സാധിച്ചു? വർഗീസിന്റെ ഡിഗ്രി ഒത്തിരി ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഞാൻ 10-ാം ക്ലാസ്സിലേ പഠിച്ചിട്ടുള്ളൂ. വർഗീസിന്റെ ഈ രൂപ ഒത്തിരി ഉണ്ടായിട്ടാണോ? ഇല്ല, എന്റെ ഈ ആവശ്യത്തിൽ കുറവാണ്. പിന്നെ എന്തുകൊണ്ട് സംഭവിക്കുന്നു ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എന്റെ ഓഫീസിലോട്ട് വന്നാൽ കയറി വരുന്നിടത്ത് ഭീമിനകത്ത് ഞാൻ എഴുതി വെച്ചിരിക്കുകയാണ്, ഇവിടെ സന്നിഹിതരല്ലാത്ത ഒരാളിന്റെ കുറ്റം പറയരുത്. എന്റെ ഓഫീസിൽ വേറെ ഒരു സഭക്കാരുടെ കുറ്റം ഉപദേശം പറയും, അത് വേറൊരു കാര്യം, ഉപദേശം പറയും. പക്ഷെ ആരുടെയും കുറ്റം പറയാത്തത് കൊണ്ട് അബ്രഹാം പഠിപ്പിക്കുന്ന തത്വം, ബ്ലെസ്സിംഗ് ഓർ കേഴ്സ് യു ക്യാൻ ചൂസ്. അനുഗ്രഹിക്കപ്പെടണമോ, നിന്റെയാണ് തെരഞ്ഞെടുപ്പ്. ശപിക്കപ്പെടണമോ, നിന്റെയാണ് തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ദൈവമക്കളെ അനുഗ്രഹിക്കുക, നിങ്ങളുടെ പാസ്റ്ററെ അനുഗ്രഹിക്കുക, നിങ്ങൾക്കറിയാവുന്ന ദൈവദാസന്മാരെ അനുഗ്രഹിക്കുക, ശപിക്കരുത്. ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം അവരുടെ കുറ്റം പറയരുതെന്നാണോ? ഏതെങ്കിലും ഒരു ദൈവദാസൻ, നിങ്ങൾ വിചാരിച്ചു നിങ്ങൾക്ക് എന്റെ ഒരു തെറ്ററിയാം, അതിന്റെ അർത്ഥം എന്നോട് പറയരുതെന്നാണോ? അല്ല, പറയേണ്ടിയവരോട് പറയുക, അവിടെയും ഇവിടെയും പറഞ്ഞ് നടക്കരുത്. പറഞ്ഞാൽ ദൈവത്തിന്റെ ശാപം നിങ്ങളുടെ മേൽ വരാം, നിങ്ങളുടെ മക്കളുടെ മേൽ വരാം. വേദപുസ്തകം പറയാണ്, ഇടർച്ച ഉണ്ടാകേണ്ടത് ആവശ്യം. ബാക്കി പറയാം, ഇടർച്ച ഉണ്ടാക്കുന്നവർക്ക് ഒന്നും മുറുക്കെ പറയാം. അയ്യോ കഷ്ടം, ഇടർച്ച ഉണ്ടാകേണ്ട ആവശ്യമാണ്. പക്ഷെ നീ എന്തിനായി കഷ്ടം പിടിച്ച് തലയിൽ വെക്കുന്നേ? ആ ശുശ്രൂഷ ഏറ്റെടുത്ത ചിലരുണ്ട്, അവർ ചെയ്യട്ടെ. അനുഗ്രഹിക്കപ്പെടാം അഥവാ ശപിക്കപ്പെടാം. അബ്രഹാം എന്നെ പഠിപ്പിച്ചു. ഞാൻ അബ്രഹാമിന്റെ കാൽച്ചുവടുകളിൽ കാല് വെച്ച് ശ്രദ്ധ വെച്ച് നടന്നപ്പോൾ ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കും. നിങ്ങൾക്കും അനുഗ്രഹിക്കപ്പെടാം. അബ്രഹാമിന്റെ മകൻ പേര് ഏലിയാവ്. അന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്, അല്ല സോറി, ഇസഹാക്ക്, കറക്റ്റ്, താങ്ക് യു. 26:1 അബ്രഹാമിന്റെ കാലത്തുണ്ടായി മുമ്പിലത്തെ ക്ഷാമം കൂടാതെ പിന്നെയും ആ ദേശത്ത് ക്ഷാമമുണ്ടായി. അബ്രഹാമിന്റെ കാലത്ത് ക്ഷാമം, മകന്റെ കാലത്തും ക്ഷാമം. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ക്ഷാമം ഉണ്ടാകാം, ഒരു മുന്നറിയിപ്പ് തരികയാണ്. ഇന്നുണ്ടായിരിക്കുന്ന ആരോഗ്യം എന്നുണ്ടായിരിക്കണമെന്നില്ല, ഇന്നുണ്ടായിരിക്കുന്ന സമാധാനം എന്നുണ്ടായിരിക്കണമെന്നില്ല, ഇന്നുണ്ടായിരിക്കുന്ന ധനസ്ഥിതി എന്നുണ്ടായിരിക്കണമെന്നില്ല. ചിലപ്പോൾ ക്ഷാമം വരാം, ചിലപ്പോൾ, എന്നും അതല്ല. പ്രോസ്പെറിറ്റിയിൽ നാം ജീവിക്കണം. എന്നാൽ ഇടയ്ക്ക് ഒരു ക്ഷാമം ഉണ്ടായി പോയി എന്ന് വരാം, പക്ഷേ അത് താൽക്കാലികമാണ്, അത് വിശ്വസിക്കരുത്. അത് വന്നു കഴിയുമ്പോൾ അതിനെ ശാസിച്ച് പുറത്താക്കി ദൈവത്തിന്റെ അനുഗ്രഹം വിളിച്ച് വരുത്തണം. അബ്രഹാമിന്റെ കാലത്ത് ക്ഷാമം ഉണ്ടായി. ചിലപ്പോൾ സഭയിലും ഒരു ക്ഷാമമൊക്കെ ഉണ്ടാകാം. നിങ്ങളുടെ സഭയിൽ ഉണ്ടായതൊക്കെ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. കർത്താവ് ഇവിടെ തന്നുകൊണ്ടേ ഇരിക്കുന്നു, ഇനിയും തരും. ഹല്ലേലൂയ. അബ്രഹാമിന്റെ കാലത്ത് ക്ഷാമം ഉണ്ടായി, മകന്റെ കാലത്തും ക്ഷാമം ഉണ്ടായി. നിങ്ങളുടെ വീട്ടിൽ എപ്പോഴെങ്കിലും ക്ഷാമം ഉണ്ടായാലും എന്ത് ചെയ്യണം പറഞ്ഞുതരാം. അതാണ് എന്റെ അടുത്ത തത്വം. ഇസ്ഹാക്ക് പഠിപ്പിക്കുകയാണ്, എന്നെങ്കിലും നിങ്ങളുടെ വീട്ടിൽ, എന്നെങ്കിലും നിങ്ങളുടെ ഭവനത്തിൽ, എന്നെങ്കിലും നിങ്ങളുടെ ആരോഗ്യത്തിൽ, എന്നെങ്കിലും നിങ്ങളുടെ ധനസ്ഥിതിയിൽ, നിങ്ങളുടെ പേഴ്സിൽ, എന്നെങ്കിലും നിങ്ങളുടെ കുടുംബ സമാധാനത്തിൽ, എവിടെയെങ്കിലുമൊക്കെ ക്ഷാമം ഉണ്ടായാൽ എന്ത് ചെയ്യണം, ഇതാ പഠിപ്പിക്കുകയാണ്. അതിന്റെ 12 ഉൽപ്പത്തി 26:12 ആ ദേശത്ത് ഇസ്ഹാക്ക് വിതച്ചു, ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. ഇതാ ഇസ്ഹാക്ക് പഠിപ്പിക്കുകയാണ്, ക്ഷാമം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം. ഒന്ന്, നിലം വാങ്ങിച്ച ഒരുക്കി വിത്ത് വിതയ്ക്കണം. നിലം ഒരുക്കി എന്ന് അവിടെ കണ്ടിട്ടില്ല, പക്ഷെ കൃഷി ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാം. എവിടെയെങ്കിലും വിത്ത് വിതയ്ക്കണമെങ്കിൽ അതിനു മുമ്പ് അവരുടെ ഭൂമി ഒരുക്കി കഴിയും. ഒരിക്കൽ എന്റെ പപ്പായിക്ക് കുറച്ച് ഭൂമി അടുത്ത് വിൽക്കാനുണ്ടെന്ന് അറിഞ്ഞു. പപ്പ എന്നെയും വിളിച്ചോണ്ട് പോയി, ഞാൻ പട്ടാളത്തിൽ ചേർന്നതേ ഉള്ളൂ. എന്നെയും വിളിച്ചോണ്ടോ ചെന്നുമച്ച് പറഞ്ഞു, മോനെ ഈ 10 ഏക്കർ ഭൂമി വിൽക്കാൻ കിടക്കുകയാണ്. പലരുടെയാണ്, ചേട്ടനിയന്മാരുടെയാണ്, പെങ്ങളുടെയും എല്ലാവരും കൂടെ, ഒരു വീട്ടിലെ കുടുംബത്തിലെ അംഗങ്ങളുടെയാണ്. നമുക്കിത് വായിക്കാം, വിൽക്കാനിട്ടിരിക്കുന്ന ഈ ഭൂമി നമുക്ക് പ്രാർത്ഥിക്കാം. പപ്പാടിയിൽ 1 രൂപ ഇല്ല. കാണും, 100 രൂപ ഇല്ല, പപ്പാടിയിൽ 100 രൂപ ഇല്ല. പറഞ്ഞു, മോനെ 100 രൂപ ഉണ്ടെങ്കിൽ നമുക്കിതിന് അഡ്വാൻസ് കൊടുക്കാം. പപ്പ പ്രാർത്ഥിച്ചു. ഞാനന്ന് നിരീശ്വരവാദിയാണ്. പപ്പ അവിടെ നിന്നുകൊണ്ട് പപ്പ പ്രാർത്ഥിക്കാൻ അറിയാവുന്ന ഒരു യാക്കോബക്കാരനായിരുന്നു. ബന്ധിക്കോസുകാര് പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ പ്രാർത്ഥിക്കാൻ അറിയാവുന്ന ഒരു യാക്കോബക്കാരൻ. അപ്പൊ അവിടെ നിന്നുകൊണ്ട് കൈ ഉയർത്തി പറഞ്ഞു. എനിക്കൊരു തമാശ ആയിട്ട് ഉദയം ഇങ്ങനെ നോക്കി നിൽക്കും. പപ്പ കരയാണ്. കർത്താവെ, വിക്കനായ എന്നെ തോട്ടം സൂപ്രണ്ടാക്കിയ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് പപ്പ വിശാലമായിട്ട് പ്രാർത്ഥിക്കുക. എന്നിട്ട് പപ്പ കൈ ഉയർത്തി പ്രാർത്ഥിച്ചു, കർത്താവെ, ഈ 10 ഏക്കർ വിൽക്കാനിട്ടിരിക്കാൻ ആരും ഇത് വന്ന് വാങ്ങിക്കരുത്. നീ എന്റെ ഈ പണം തരണം. ഞാൻ 1 ഏക്കർ, 1 ഏക്കർ, 1 ഏക്കർ, 2 ഏക്കർ ഓരോരുത്തരുടെയും വാങ്ങിച്ചത് മുഴുവൻ എനിക്ക് തരണം. എന്ത് സംഭവിച്ചെന്നറിയാം, എന്റെ 130 രൂപ ഉണ്ടായിരുന്നു. ആദ്യം അവധിക്ക് പോയപ്പോഴുണ്ടായിരുന്നു 136 രൂപ. ഞാനത് പപ്പായുടെ കൊടുത്തു. പപ്പ അതിന്റെ 100 രൂപ കൊടുത്ത് അഡ്വാൻസ് കൊടുത്തു. അടുത്ത 3-4 വർഷത്തിനകത്ത് ഈ 10 ഏക്കർ ഭൂമിയും പപ്പ വാങ്ങിച്ചു. ആരും വന്ന് വാങ്ങിച്ചില്ല. 10 ഏക്കർ ഭൂമിയും കണ്ടിട്ട് പറഞ്ഞ് വാങ്ങിച്ചു. അതുകൊണ്ട് നിങ്ങളുടെയും ജീവിതത്തിനകത്ത് നിങ്ങളും കണ്ടിട്ട് അവകാശം പറയുന്നത്. ഞാനീ പറഞ്ഞതിന്റെ അർത്ഥം അടുത്ത വീട്ടുകാരുടെ എല്ലാം പുരടം കയറി വന്ന് പ്രാർത്ഥിക്കണമെന്നല്ല പറഞ്ഞ്. എങ്കിലും ആരുടെയെങ്കിലും വിൽക്കാൻ കിടക്കുന്നെങ്കിൽ ചോദിച്ചു വിചാരിച്ച് ദൈവം പിണങ്ങത്തില്ല. ദൈവം തന്നാൽ അത്ഭുതപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ പഠിപ്പിക്കുകയാണ്, എന്ത് ചെയ്യാം. ഞാൻ ഈ 10 ഏക്കർ ഭൂമി പപ്പ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് കൃഷി ചെയ്തിട്ടില്ല. അതിനു മുമ്പ് ആരും കൃഷി ചെയ്തില്ല. ഞങ്ങൾ മലനാട്ടുകാരാണ്. അപ്പൊ അവിടെ ആരും കൃഷി ചെയ്തില്ല. എന്റെ നാട്ടിൽ നിന്ന് ആരെയും വെളിയിൽ പോലും കാണത്തില്ല. ഇന്നാളിൽ അബദ്ധവശാൽ ഒരു പെങ്കൊച്ചിനെ മാത്രം ഞങ്ങളുടെ നാട്ടിൽ നിന്നുണ്ട്. ആരെങ്കിലും പാണയത്തുകാരുണ്ടോ? കാണത്തില്ല. എനിക്കറിയാം, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ആരും അങ്ങനെ വെളിയിൽ പോകത്തില്ല. അഥവാ പോയാലും ഈഴവരെ പോയിട്ടുള്ളു. ക്രിസ്ത്യാനികൾ ആരും പോയിട്ടില്ല. അങ്ങനത്തെ ഒരു നാടാണ്. പോട്ടെ, ഞാനവിടെ പറയട്ടെ. 10 ഏക്കർ ഇതിനകത്ത് മുഴുവൻ മലന്തെങ്ങാണ്, ഇതിനകത്ത് മുഴുവൻ തെറ്റിച്ചെടിയാണ്, ഇത് മുഴുവൻ കുന്നും പ്രദേശമാണ്. വാങ്ങിച്ചു കഴിഞ്ഞ് പപ്പ ഒരു വേലക്കാരെ നിർത്തി, 3-4 വേലക്കാരെ. അവരിങ്ങനെ കിളച്ചു മറിച്ചിടുകയാണ്. അപ്പൊ അമ്മച്ചി, നമ്മുടെ നാട്ടിൽ അങ്ങനെയാണല്ലോ, ഒരു കുടയൊക്കെ പിടിച്ച് ഇങ്ങനെ പുറകെ നിൽക്കുകയാണ്. അപ്പോഴായിരിക്കും ഒരു കല്ല് കാണുന്നത്. ആ കല്ല് എടുത്ത് മാറ്റിയിടും. എന്നാൽ കഴിയുമ്പോഴായിരിക്കും ഒരു ഒരു മരത്തിന്റെ വേര് കാണുന്നത്. അമ്മച്ചി അതെടുത്ത് മാറ്റിയിടും. ശ്രദ്ധിച്ചാട്ടെ, നിങ്ങളും അനുഗ്രഹം പ്രാപിക്കാൻ വിത്ത് വിതയ്ക്കുന്നതിന് മുമ്പേ ചെയ്യേണ്ട ഒരു കാര്യം, നിലം ഒരുക്കുക. എന്താണ് നിലം? നിന്റെ ഹൃദയമാണ് നിലം. അത് ഒരുക്കണം. ദൈവത്തോട് ചോദിക്കണം, കർത്താവെ, നിനക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും പാപങ്ങൾ, എന്തെങ്കിലും ബന്ധങ്ങൾ, എന്തെങ്കിലും ബന്ധനങ്ങൾ, എന്തെങ്കിലും ദുസ്വഭാവങ്ങൾ എന്തെങ്കിലും എവിടെങ്കിലും ഉണ്ടോ? ചോദിക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം, കാരണം ചോദിച്ചാൽ ദൈവം കാണിച്ചു തന്നു വരും. നീ എന്തിനാട് ആ ടെലിവിഷനകത്ത് ആ പ്രോഗ്രാം ഭാര്യ ഇല്ലാതിരിക്കുമ്പം കാണുന്നേ? അതങ്ങ് നിർത്ത. അതുകൊണ്ട് അനുസരിക്കാൻ തയ്യാറുള്ളവർ മാത്രം ചോദിച്ചാൽ മതി. പെൺകുട്ടികൾ അല്ല, ആൺകുട്ടികൾ ശ്രദ്ധിക്കണം, പെൺകുട്ടികൾ പോകത്തില്ല. കമ്പ്യൂട്ടറിനകത്ത് വേറെ ആരും ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് വേറെ അപ്പച്ചനും അമ്മച്ചും ഒന്നും കാണാൻ പാടില്ലാത്ത ചില വെബ് പേജുകളിലൊക്കെ പോകാൻ ആഗ്രഹം തോന്നിയെന്ന് വരാം. SMS അയക്കാൻ ആഗ്രഹം തോന്നിയെന്ന് വരാം. നിലമൊരുക്കുക. ദൈവത്തോട് ചോദിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്തുള്ള തെറ്റുകൾ, ഏതെങ്കിലുമൊക്കെ കല്ലുകൾ, ഏതെങ്കിലുമൊക്കെ വേരുകൾ അനുഗ്രഹത്തിന് തടസ്സമായിരിക്കുന്ന ദൈവം കാണിച്ചു തരുമ്പോൾ ഉപേക്ഷിക്കുക. ഒന്ന്, നിലമൊരുക്കുക. രണ്ട്, വിത്ത് വിതയ്ക്കുക. എന്താണ് വിത്ത്? യേശുക്രിസ്തു പറഞ്ഞു, ദൈവത്തിന്റെ വചനമാണ് വിത്ത്. വിശദീകരിക്കാം. വിചാരിച്ചു, ഒരു സഹോദരിക്ക് കുഞ്ഞുങ്ങളില്ല. ആ സഹോദരി എന്ത് ചെയ്യണം? കുഞ്ഞുങ്ങൾ വിശ്വാസികൾക്കുണ്ടാകുമെന്നുള്ള വാക്യങ്ങൾ കണ്ടുപിടിക്കണം. അബ്രഹാമിന് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അവൻ പ്രാർത്ഥിച്ചു, അവന് കുഞ്ഞുണ്ടായി. ഈ യാക്കോബിന്റെ ഒരു ഭാര്യയ്ക്ക് കുഞ്ഞില്ലായിരുന്നു. അവൻ പ്രാർത്ഥിച്ചു, ദൈവം അവന്റെ പ്രാർത്ഥന കേട്ടു, അവൾക്ക് കുഞ്ഞിനെ കൊടുത്തു. ശിംശോന്റെ അമ്മയ്ക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അവരെ അപ്പനും അമ്മയും കൂടെ പ്രാർത്ഥിച്ചു, അവൾക്ക് കുഞ്ഞുങ്ങളുണ്ടായി. ശമൂവേലിന്റെ അമ്മയ്ക്ക് കുഞ്ഞുങ്ങളില്ല, അമ്മ പ്രാർത്ഥിച്ചു, അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായി. യോഹന്നാൻ സ്നാപകന്റെ അമ്മയ്ക്ക് കുഞ്ഞുങ്ങൾ ഇല്ലായിരുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള വാക്യങ്ങളൊക്കെ, അതാണ് വിത്തുകൾ. എന്നിട്ട് അത് വിതയ്ക്കണം. വേദപുസ്തകം പറയുകയാണ്, ലോഭമായി വിതയ്ക്കുന്നവന് ലോഭമായി കൊയ്യുന്നു, ധാരാളമായിട്ട് വിതയ്ക്കുന്നവൻ ധാരാളമായിട്ട് കൊയ്യുന്നു. അതുകൊണ്ട് എന്ത് വേണം? ദൈവത്തിന്റെ വചനം ധാരാളമായിട്ട് വിതയ്ക്കണം. യേശുവിന്റെ നാമത്തിൽ ഓരോന്നും പറഞ്ഞു വായിക്കണം. ഇനി വേറൊന്ന് വിശദീകരിച്ചു. വിചാരിച്ചു, നിങ്ങൾ രോഗിയാണെന്ന് വിചാരിച്ചാട്ടെ, ഭയങ്കര ആസ്മ വലിയാണ്. എന്താ വേണം? എന്റെ അമ്മയ്ക്കും ആസ്മയായിരുന്നു. എന്റെ അമ്മ ആസ്മ മൂത്താ ചത്തെ, അതുകൊണ്ട് ഞാനും അതുപോലെ ചാവാൻ. അങ്ങനെയല്ല പറയണ്ടേ. എന്ത് പറയണം? അനുഗ്രഹം പ്രാപിച്ച, രോഗശാന്തി പ്രാപിച്ച, അതിനെ പറ്റിയുള്ള വാക്യങ്ങൾ കണ്ടുപിടിക്കണം. പുറപ്പാട് പുസ്തകം മുതൽ രോഗശാന്തിയുടെ വാക്യങ്ങൾ ധാരാളമുണ്ട്. അതെല്ലാം എഴുതി വെക്കണം. എന്നിട്ട് അത് വായിക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ ധാരാളമായിട്ട് വിതയ്ക്കുന്നവൻ ധാരാളമായിട്ട് കൊയ്യും, ലോഭമായിട്ട് വിതയ്ക്കുന്നവൻ ലോഭമായിട്ട് കൊയ്യും. Hallelujah. ഇതാ വേദപുസ്തകത്തിനകത്തെ സുന്ദരമായ ഒരു വാക്യം. Let the weak say, I am strong. ബലഹീനൻ, ദുർബലൻ. മലയാളത്തിൽ ശരിയല്ല ട്രാൻസ്ലേഷൻ. ഇംഗ്ലീഷിൽ സുന്ദരമാണ്, ഉറുദുവിലും സുന്ദരമാണ്, ഹിന്ദിയിലും സുന്ദരമാണ്, തമിഴിലും സുന്ദരമാണ്. മൂലഭാഷയിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. Let the weak say. Let the poor man say. Let the less intelligent young man say. Let the person who is unemployed say. Let the person who have no peace in the house say. Say. Ningal parayanam. പറയണം. ആവശ്യക്കാരൻ പറയണം. നിങ്ങളങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് നടക്കുന്ന സമയത്ത് അത് ധാരാളമായിട്ട് വിതയ്ക്കണം. അങ്ങനെ വിതച്ച് കേട്ടോണ്ടിരിക്കുന്നവർക്ക് നിങ്ങൾക്ക് കിറുക്കാൻ തോന്നും. കേട്ടോണ്ടിരിക്കുന്ന പറയാണ്ടില്ല, ഞാൻ പറയാണ്. എൻ്റെ കൂടെ എൻ്റെ ഒരു ചെറുക്കനുണ്ടായിരുന്നു, പേര് എനിക്ക് മറന്നുപോയി. എവിടെയാണ്? മീററ്റ്, ഡൽഹിക്ക് അടുത്തുള്ള ഒരു പട്ടണമാണ്. തൊട്ടടുത്തുള്ള ഒരു പട്ടണമാണ്. രണ്ടര മണിക്കൂർ നേരം പറഞ്ഞത് പോയാൽ മതി, 2 മണിക്കൂർ നേരം. അവിടെയുള്ള ഒരു കൊച്ചൻ, അവൻ 5 അടി നീളമേ ഉള്ളൂ. 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് 5 അടി നീളം. അവനെ ടീച്ചർ വിളിക്കുന്നത് മോന എന്ന്. ഹിന്ദിയിൽ മോന എന്ന് പറഞ്ഞാൽ ഷോർട്ടി എന്നർത്ഥം. കുള്ളൻ, ഉയരം കുറഞ്ഞവൻ. അവൻ വീട്ടിൽ വന്ന് കരയും, എന്നെ ഇന്ന് ടീച്ചർ മോന എന്ന് വിളിച്ചു, എനിക്ക് എന്താ ഉയരം കുറഞ്ഞ? അമ്മ പറഞ്ഞടാ കുഞ്ഞെ, എനിക്ക് നീളം കുറവാ, നിന്റെ അപ്പനും നീളം കുറവാ, നിന്റെ അപ്പന്റെ കുടുംബത്തിൽ ആർക്കും നീളമില്ല, അപ്പൊ നമ്മുടെ കുടുംബത്തിലെ ഇങ്ങനെ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആ സഹോദരി എന്റെ ഏലിയാവ് എന്ന പുസ്തകം വായിച്ചു. അതിനകത്ത് ഞാൻ എഴുതിയിട്ടുണ്ട്, എനിക്ക് 1 ഇഞ്ച് നീളം കൂടിയത്. എനിക്ക് 5'9" ഉള്ളായിരുന്നു 29ാമത്തെ വയസ്സിൽ. പട്ടാളത്തിൽ ഞാൻ ജോലി രാജിവെക്കുന്ന സമയത്ത് 5'9" ഉയരമേ ഉള്ളൂ. ഞാൻ ഒന്ന് ആഗ്രഹിച്ചു, കർത്താവെ 5'11" ഉയരം വേണം. അതുകൊണ്ട് ഞാൻ പാൻറ് തയ്പ്പിക്കാൻ പോയപ്പോൾ ടൈലറിൻ്റെയൊക്കെ പറഞ്ഞ് 2 ഇഞ്ച് നീളം കൂട്ടിയിട്ടായിരുന്നു. അയാൾ ഞാൻ പറഞ്ഞല്ലോ അതുപോലെ തയ്ച്ചു തന്നു. എനിക്ക് മടക്കി വെച്ചുകൊണ്ട് പാൻറ് താഴെ നിന്ന് മടക്കി വെച്ചുകൊണ്ട് നടക്കേണ്ടി വന്നു. ജീൻസ് അല്ല, പാന്റ് വൃത്തികേടായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചു 5 അടി 11 ഇഞ്ചാവും, 5 അടി 11 ഇഞ്ചാവും, എന്റെ ദൈവം എന്നെ സഹായിക്കാം, 5 അടി 11 ഇഞ്ചാവും, 5 അടി. ഐ സെഡ് ഇറ്റ്. എന്ത് സംഭവിച്ചെന്നറിയാം? കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ എന്റെ അനിയൻ എന്റെ കൂടെ പ്രവർത്തിക്കാൻ വന്നു. നിങ്ങൾ കേട്ട് കാണാം, ജോർജ് കെല്ലിമേൽ എന്റെ കൂടെ പ്രവർത്തിക്കാൻ വന്നു. അവൻ എനിക്ക് ഇരുന്നോണ്ട് ഇങ്ങനെ ചോദിച്ചു, അച്ഛാ അച്ഛാൻ എന്തോ ഉണ്ട് ഉയരാം. ഞാൻ പറഞ്ഞു 5 അടി 9 ഇഞ്ച്. ഞാൻ 5 അടി 9 ഇഞ്ച്, എന്നെക്കാൾ അച്ഛാൻ ഉയരമുണ്ട്. അച്ഛാൻ എന്നെക്കാൾ. അവൻ എന്നെ അളന്നു നോക്കിയപ്പോ 5 അടി 10 ഇഞ്ച്. 29 വയസ്സ് കഴിഞ്ഞാൽ ആർക്കും ഉയരം വെക്കത്തില്ല. PG വർഗീസ് ഉയരം വെച്ച് എങ്ങനെ? പറഞ്ഞ് വിശ്വസിച്ച് നിന്റെ ഭാവി നിനക്ക് തിരുത്തി എഴുതാം, നിന്റെ ആരോഗ്യം നിനക്ക് തിരുത്തി എഴുതാം, ഡോക്ടർ പറഞ്ഞത് നിനക്ക് തിരുത്തി എഴുതാം, എക്കണോമിസ്റ്റ് പറഞ്ഞത് തിരുത്തി എഴുതാം, നിന്റെ ടീച്ചർ പറഞ്ഞത് നിനക്ക് തിരിച്ചെഴുതാം, തിരുത്തി എഴുതാം. 5 അടി 10 ഇഞ്ച്. ഇത് ഈ സഹോദരി വായിച്ചു. വായിച്ചു കണ്ടിരിക്കുമ്പോഴാ മോന്റെ പരീക്ഷ കഴിഞ്ഞ് വെച്ച് കയറി വന്നാ. അവൻ വന്ന് വെച്ച് പുസ്തകം എടുത്തു, ഒരു ഏറു കൊടുത്തു, എന്നിട്ട് പറഞ്ഞു, നരണത്തുകാരനാണ്, പരിമലക്കാരനാണ്, പറഞ്ഞു, ഇന്ന് എന്നെ ടീച്ചർ പറഞ്ഞു, മോനാ ഗുഡ് ബൈ. 12ാം ക്ലാസ്സിലെ പരീക്ഷ അവസാനത്തെ ദിവസം ടീച്ചർ വിളിച്ചത് ഷോർട്ട് ചെയ്യുന്ന. അവൻ കരഞ്ഞുകൊണ്ട് വീട്ടിൽ വന്നു. അമ്മ വായിച്ചോണ്ടിരുന്ന പുസ്തകം വായിച്ചോണ്ടിരിക്കുകയായിരുന്നു. പറഞ്ഞു, മോനെ എനിക്കറിയത്തില്ല ഈ മനുഷ്യൻ ആരാന്ന്. ഒരു യാക്കോവക്കാരെ രക്ഷിക്കപ്പെടത്തില്ല, പ്രാർത്ഥിക്കാനും അറിയത്തില്ല. അവർ പറഞ്ഞു, എനിക്കറിയത്തില്ല ഈ മനുഷ്യൻ ആരാണെന്ന്. പക്ഷെ ഈ പുസ്തകം വായിച്ചപ്പോൾ ഇദ്ദേഹം ഒരു ആത്മീയനാണെന്നൊരു തോന്നൽ. അദ്ദേഹം എഴുതിയിരിക്കുകയാണ്, 29 വയസ്സ് കഴിഞ്ഞിട്ട് അയാൾ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗസ്ഥനായ ദൈവം അയാൾക്ക് 1 ഇഞ്ച് നീളം കൂട്ടിക്കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. ആ കൊച്ചിനെ വിളിച്ച് ഭിത്തിയിലോട്ട് അങ്ങോട്ട് ചാരി നിർത്തി. ചാരി അങ്ങോട്ട് നിർത്തി കഴിഞ്ഞു വെച്ച് എന്റെ പുസ്തകം തലയിലോട്ട് വെച്ചിട്ട്, പുസ്തകം വെച്ച് എന്റെ ഗുണവും ഉണ്ടെന്നല്ല കേട്ടോ, ഒരു പേന എടുത്തിട്ട് അങ്ങോട്ട് വരച്ചു. അളന്നു നോക്കിയപ്പോൾ 5 അടി. 2 ആഴ്ച കഴിഞ്ഞിട്ട് അവൻ അതിലെ കൂടെ നടക്കും. അമ്മയ്ക്ക് ഒരു ചെറിയൊരു സംശയം, എന്റെ കൊച്ചിന് നീളം വെച്ചോന്ന്. വിളിച്ചോണ്ട് നിർത്തി നോക്കി കഴിഞ്ഞു, അവൻ 2 ഇഞ്ച് വളർന്നു. 2 മാസത്തിനകത്ത് അവൻ 12 ഇഞ്ച് വളർന്നു. എങ്ങനെ? പറഞ്ഞ് വിത്ത് വിതയ്ക്കുക, അനുഗ്രഹത്തിന്റെ വിത്തുകൾ വിതയ്ക്കുക, ശാപത്തിന്റെ വിത്തുകൾ പറയരുത്. ചിലര് ഭാര്യയും കൊണ്ട് വരും, ബ്രദറെ എന്റെ ഭാര്യക്ക് കൊക്കോ പുഴുവ പൂക്കുക, കണ്ടില്ലേ മുഖം ഇരിക്കുന്നത് ഇങ്ങനെ ഇരിക്കുക, സോഡാ കുപ്പി പോലെ. ബ്രദർ ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കുന്നത്? ഇയാൾ എന്തുവാ ഭാര്യയെ വിളിക്കുന്നത്? കഴുതയെന്ന്. നീ കഴുതയെന്ന് വിളിച്ചാ നിന്റെ ഭാര്യ എങ്ങനെ ഇരിക്കും? ഇവിടെ അല്ല, ബോംബെയിലുള്ളവര്. അതുകൊണ്ട് ശാപത്തിന്റെ വാക്കുകൾ പറയരുത്. മകനെ നോക്കി മണ്ട എന്ന് വിളിക്കരുത്, മകളെ നോക്കിയിട്ട് പൊട്ടി എന്ന് വിളിക്കരുത്, ഭാര്യയെ നോക്കിയിട്ട് കഴുത എന്ന് വിളിക്കരുത്. ചോദ്യം ചോദിക്കട്ടെ, ഭാര്യ കഴുതയായാൽ കഴുതയുടെ ഭർത്താവ് ആരായിരിക്കും? അതുകൊണ്ട് സഹോദരിമാരെ, അടുത്ത പ്രാവശ്യം ഭർത്താവ് കഴുത എന്ന് വിളിച്ചു കഴിഞ്ഞാൽ കഴുതയുടെ ഭർത്താവേ എന്ന് വിളിച്ചാൽ മതി. പിന്നെ അടി കൊള്ളുവാന്നെങ്കിൽ എന്നെടുക്ക കുറ്റം പറയരുത്. ബാംഗ്ലൂരുകാർ അടിക്കത്തില്ലെന്ന് എനിക്കറിയാം കേട്ടോ. അതുകൊണ്ട് എന്റെ മക്കളെയൊക്കെ ഞാൻ ഇവിടെ കെട്ടിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവേ വേണോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് വിത്തുകൾ വിതയ്ക്കുക, ധാരാളമായിട്ട് വിതയ്ക്കുക, അനുഗ്രഹത്തിന്റെ വിത്തുകൾ വിതയ്ക്കുക, നീളത്തിന്റെ വിത്തുകൾ വിതയ്ക്കുക, ബുദ്ധിയുടെ വിത്തുകൾ വിതയ്ക്കുക, പണത്തിന്റെ വിത്തുകൾ വിതയ്ക്കുക. വിതച്ച് വിതച്ച് നീ നടക്കുന്ന സമയത്ത് അബ്രഹാം വിതച്ചപ്പോൾ അവൻ 100 മേനി കൊയ്തു. ഇമ്പോസിബിൾ. കർണാടകത്തിൽ 100 മേനി കിട്ടുന്നത് പ്രയാസമാണ്. കേരളത്തിൽ കുട്ടനാട്ടിൽ 100 മേനി കിട്ടുന്നത് പ്രയാസമാണ്. ഇന്ന് നമ്മുടെ നല്ല കലപ്പയുണ്ട്, ഇന്ന് നമ്മുടെ നല്ല വളമുണ്ട്, ഇന്നത്തെ കാലത്ത് നമുക്ക് നല്ല സീഡ്സ് ഉണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ട് 100 മേനി കിട്ടുന്നത് പ്രയാസമാണെങ്കിൽ അന്നത്തെ കാലത്ത് നല്ല കലപ്പയില്ല, നല്ല സീഡ്സ് ഇല്ല, നല്ല വളമില്ല. മരുഭൂമിയിൽ എങ്ങനെ കിട്ടി? ദൈവത്തിന്റെ കൃപയാണ്. ഞാൻ പറയട്ടെ, നിന്റെ വരൾച്ചയുടെ കാലത്ത് പോലും നിനക്ക് 100 മേനി തരുവാൻ എന്റെ ദൈവത്തിന് കഴിയും. എന്റെ ദൈവത്തിന് കഴിയും 100 മേനി തരുവാൻ എന്റെ ദൈവത്തിന് കഴിയും. എങ്ങനെ? വിശ്വസിച്ച്. എങ്ങനെ? പറഞ്ഞ്. എങ്ങനെ? നിലമൊരുക്കി. എങ്ങനെ? ഹല്ലേലൂയ. നല്ലതുപോലെ അവൻ വിതച്ചപ്പോൾ വിതച്ചപ്പോൾ അവന്റെ മോൻ ദാനിയേൽ അല്ല, തെറ്റിപ്പോയി. യാക്കോബ് 32ാം അധ്യായം അതിന്റെ 22 മുതലുള്ള വാക്യങ്ങൾ. രാത്രിയിൽ അവൻ എഴുന്നേറ്റു, യാക്കോബ് എഴുന്നേറ്റു, തന്റെ 2 ഭാര്യമാരെയും കൂട്ടി. ആരും ഈ വചനം അനുസരിച്ച് 2 ഭാര്യമാരെ ആക്കല്ലേ തങ്കക്കൊടമേ. അവന്റെ 2 ഭാര്യമാരെയും 2 ദാസിമാരെയും 11 പുത്രന്മാരെയും കൂട്ടി യാക്കോബ് യാബോക്ക് കടവ് കടന്നു. അങ്ങനെ അവരെ കൂട്ടി ആറ്റിനക്കരെ കടത്തി. തനിക്കുള്ളതേക്കെയും അക്കരെ കടത്തിയ ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു. അക്കരെ കടന്നു, 6 അക്കരെ കടന്നു. ഇന്ന് ഒത്തിരി പേരും 6 ചെല്ലുമ്പം സംശയിച്ചു നിൽക്കുന്നവരാണ്. സ്നാനക്കുളത്തിന്റെ അടുക്ക വരെ ചെല്ലും, പക്ഷേ സ്നാനം വേണ്ട. ആറിന്റെ അടുക്കൽ ചെന്നിട്ട് അക്കരെ കടക്കാതെ കണ്ടിട്ട് പോകുന്നവർ. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും സ്നാനപ്പെടാത്തവരുണ്ടോ? നിങ്ങളുടെ മക്കളുടെ സ്നാനം നിങ്ങൾ കാണാൻ പോയി കാണും, നിങ്ങളുടെ റിലേറ്റീവ്സിന്റെ സ്നാനം നിങ്ങൾ കാണാൻ പോയി കാണും. പക്ഷെ സ്നാനത്തോട് വരുന്ന സമയത്ത് അക്കരെ കടക്കാതെ പിന്നെ ഇക്കരെ നിൽക്കുക. ഞാൻ നിങ്ങളുടെ ഒക്കെ ബുദ്ധി പറയുകയാണ്, നിങ്ങൾ സ്നാനപ്പെടണം. നിങ്ങളെ ഒരു സഭയിൽ നിന്ന് വേറൊരു സഭയിൽ കൊണ്ടുപോകാനല്ല ഞാൻ വന്നത്. നിങ്ങളെ ഈ സഭയിൽ ചേരണമെന്ന് പറയാനൊരു നല്ല സഭയാണ്. ഞാൻ ആലോചിക്കുമായിരുന്നു, ബാംഗ്ലൂരിലോട്ട് താമസം മാറിയിരുന്നെങ്കിൽ ഇവിടെ വന്ന് ആരാധിക്കായിരുന്നു. പുറകിലെങ്ങാണ് ഇരുന്നിട്ട് നിങ്ങളൊക്കെ ആരാധിക്കുമ്പോൾ കൂടെ ആരാധിച്ച് നല്ല വചന ശുശ്രൂഷയൊക്കെ കേട്ടിട്ട് വീട്ടിൽ പോകാമായിരുന്നു. ഒരു നല്ല സഭയാണ്. പക്ഷേ എന്റെ ലക്ഷ്യം നിങ്ങളെ ദൈവത്തിന്റെ അനുഗ്രഹത്തിന് യോഗ്യരാക്കി തീർക്കണമെന്നാണ്. അനുഗ്രഹത്തിന് യോഗ്യരായി തീരണമെങ്കിൽ ആറിന്റെ അടുക്ക ചെന്നിട്ട് തിരിഞ്ഞു നടക്കുകയല്ല, ആറിന് അക്കരെ കടക്കുക, സ്നാനപ്പെടണം, വേറെ പെടണം. തനിക്കുള്ളതിലേക്ക് അക്കരെ കടത്തിയ ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു. ഇതാ അനുഗ്രഹം പ്രാപിക്കാൻ, ഏറ്റവും കൂടുതൽ അനുഗ്രഹം പ്രാപിച്ച വ്യക്തി അബ്രഹാമാണോ യാക്കോബാണോ? എന്ത് പറയും? യാക്കോബാണോ? അബ്രഹാമിനേക്കാൾ കോളും കൂടുതൽ അനുഗ്രഹം പ്രാപിച്ചത് യാക്കോബാണ്. കാരണം നമ്മൾ ഇന്ന് എല്ലാവരും വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഇസ്രായേലിന്റെ ദൈവം, അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം. അബ്രഹാമിന്റെ ദൈവം നല്ല ഇസ്രായേലിന്റെ ദൈവം. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ അനുഗ്രഹം പ്രാപിച്ച മനുഷ്യൻ പറഞ്ഞു തരുന്ന ബുദ്ധി കേട്ടാട്ടെ. ഒന്ന്, ആറിനക്കരെ കടക്കണം. രണ്ട്, തനിയായിരിക്കണം എന്ന് പറഞ്ഞാൽ ജീവിതത്തിനകത്ത് വെട്ടിലാകുന്ന സമയത്ത്, ജീവിതത്തിനകത്ത് പരിഭ്രമത്തിനാകുന്ന സമയത്ത്, ജീവിതത്തിനകത്ത് ഭയം വന്ന് നിൽക്കുന്ന സമയത്ത്, ജീവിതത്തിനകത്ത് ദുർഘടം വന്ന് നിൽക്കുന്ന സമയത്ത് ഒറ്റയ്ക്കാകണം, ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുക. മകൾ ഒരു മുസ്ലിമിന്റെ കൂടെ ഒളിച്ചോടി പോകാൻ പോയിരിക്കുന്നു എന്ന് കേട്ട് കഴിഞ്ഞാൽ എന്തെടുക്കണം? കയറെടുത്തിട്ട് ആത്മഹത്യ ചെയ്യുകയല്ല, വിഷമെടുത്ത് കുടിക്കാൻ ശ്രമിക്കുകയല്ല, പിന്നെയോ തനിയായി തീരുക. മകൻ പഴയായിരിക്കുന്നു കോളേജിൽ പോകുന്നതെന്ന് കേട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ജോലിയിൽ നിന്നെ പിരിച്ചുവിടാൻ പോകുന്നു കേട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നിന്റെ മകളുടെ വിവാഹം ഉറച്ചു കഴിഞ്ഞിട്ട് അത് ക്യാൻസൽ ആയി പോയെന്ന് കേട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? തനിയെ ആയിത്തീരുക. അവൻ തനിയെ ആയിത്തീർന്നു, തനിയെ ശേഷിച്ചു. അപ്പോൾ ഒരു പുരുഷൻ ഉച്ചസാകുവോളം അവനോട് മല്ല് പിടിച്ചു. ഞാൻ ഇന്ന് രാവിലെ ഇരുന്ന് ചിന്തിക്കുകയായിരുന്നു, രാത്രി മുഴുവൻ ഒരാളിനെ കൊണ്ട് മല്ല് പിടിക്കാനോ? കുറച്ച് കഴിയുമ്പോൾ ഉറക്കം വരത്തില്ലയോ? കുറച്ച് കഴിയുമ്പോൾ തളർന്നു പോകത്തില്ലയോ? ഇന്നലെ ഞാൻ വൈകുന്നേരം പ്രസംഗിച്ചു കഴിഞ്ഞപ്പോഴേക്ക് തളർന്നു പോയായിരുന്നു. രാവിലത്തെ ഒരു നീണ്ട പ്രസംഗം, വൈകിട്ടത്തെ ഒരു നീണ്ട പ്രസംഗം, അത് കഴിഞ്ഞപ്പോൾ തളർന്നു പോയായിരുന്നു. അവൻ തളർന്നു പോകത്തില്ലയോ? ഞാൻ ഇന്ന് രാവിലെ എന്നെ പിടിച്ചു എന്തുകൊണ്ട് അവൻ തളർന്നില്ല? ഞാൻ എന്റെ വിശ്വാസം ഇതാണ്, അവൻ ദൈവത്തോട് മല്ല് പിടിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ശക്തി അവൻ വലിച്ചെടുക്കുകയായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചിന്ത, നീയും ദൈവത്തോട് മല്ല് പിടിക്കുന്ന സമയത്ത് നീ ബലഹീനനാകുകയല്ല, പിന്നെയോ ദൈവത്തിന്റെ ശക്തി നീ വലിച്ചെടുക്കണം, ദൈവത്തിൽ നിന്ന് ഉൾക്കൊള്ളണം. ഹല്ലേലൂയ. ചോദിക്കുമ്പോൾ തരുന്നവനായ ദൈവം, പിടിച്ചെടുക്കുന്നവന് കൊടുക്കുന്നവനായ ദൈവം ഇല്ലേ? ശരിയല്ലേ? അല്ലേ? മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിനകത്ത് നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, രക്തസ്രവക്കാരിയായ ഒരു സ്ത്രീ യേശുവിൽ നിന്ന് വലിച്ചെടുത്തു. അതുപോലെ നീയും നിന്റെ ബലഹീനതയിൽ ദൈവത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നവനായിരിക്കണം. യാക്കോബ് രാവിലെ വരെ ഉഷസ്സാകുവോളം അവൻ ദൈവത്തോട് മല്ല് പിടിച്ചു. അവൻ ജയിക്കയില്ല എന്ന് ദൈവം കണ്ടപ്പോൾ 25-ാമത്തെ വാക്യം, അവൻ യാക്കോബിന്റെ തുടയുടെ തടം തൊട്ടു, അവന്റെ തുടയുടെ തടം ഉളുക്കിപ്പോയി. എന്ന് പറഞ്ഞാൽ ദൈവം ചെയ്യാൻ പാടില്ലാത്ത ഒരു ഫൗള് കളിച്ചു. ഗുസ്തി പിടിക്കുന്നതിന് നിയമമുണ്ട്, എല്ലാ ഗുസ്തിക്കാർക്കും നിയമമുണ്ട്. അവിടെ തൊടാം, ഇവിടെ തൊടാം, ഇന്നിടത്ത് ചവിട്ടാം, ഇന്നിടത്ത് ചവിട്ടാൻ പാടില്ല, ഇന്നിടത്ത് മുറിയെ പിടിക്കാം, പക്ഷെ ഇന്നിടത്തൊക്കെ പിടിക്കാം. ദൈവം ചെയ്യാൻ പാടില്ലാത്ത ഒരു ഫൗള് കളിച്ചു. ഞാൻ ദൈവത്തിനൊക്കെ ചോദിച്ചു, ദൈവമേ എന്താ കാര്യം? കാരണം ദൈവത്തിന് മനസ്സിലായി, ഈ മനുഷ്യനോട് കൂടെ യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ, ഗുസ്തി പിടിച്ചു കഴിഞ്ഞാൽ ദൈവം ജയിക്കത്തില്ല എന്ന് തോന്നിയപ്പോൾ ദൈവം ഫൗള് കളിക്കാൻ നിർബന്ധിതനായി. എന്നെ ആവേശം കൊള്ളിക്കുന്ന ഒരു സന്ദേശമാണിത്. ഞാൻ നിങ്ങളുടെയൊക്കെ പറയുകയാണ്, നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ദൈവത്തെ പരാജയപ്പെടുത്തുവാൻ നിങ്ങൾക്ക് കഴിയും. ബഹുമാനത്തോട് പറയുകയാണ്, എന്റെ പ്രസംഗം കേട്ട് കഴിയുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ. ദൈവത്തെ പരാജയപ്പെടുത്തു. ദൈവത്തിന് തോന്നി ഞാൻ പരാജയപ്പെട്ടു പോകും, ദൈവത്തിന് തോന്നി അവൻ ജയിക്കും, അതുകൊണ്ട് എന്ത് ചെയ്തു? ദൈവം ഫൗള് കളിച്ചു. എന്നിട്ടും അവൻ വിട്ടോ? ഇല്ല, വിട്ടില്ല. അവന് നൊന്തിട്ടും അവൻ വിട്ടില്ല. ഞാൻ പറയട്ടെ, നിനക്ക് നൊന്താലും ഇടരുതോ? എനിക്കൊരു അമ്മാച്ചൻ ഉണ്ടായിരുന്നു ബ്രദർ സഭയിൽ. ഞാൻ രക്ഷിക്കപ്പെടുന്ന സമയത്ത് എന്റെ കുടുംബത്തിൽ ആരും വേർപെട്ടവരായിട്ടില്ല. എന്റെ അപ്പച്ചന്റെ കുടുംബത്തിൽ ആരുമില്ല, എന്റെ അമ്മച്ചന്റെ കുടുംബത്തിൽ ആരുമില്ല, ഒരു അമ്മാച്ചൻ മാത്രമേ ഉള്ളൂ ബ്രദർ സഭയിൽ. അദ്ദേഹം അവസാനം പാരലൈസ് ആയി പോയി കിടക്കുകയാണ്. അദ്ദേഹത്തിന് ഓർമ്മശക്തി ചിലപ്പോഴൊക്കെ കിട്ടത്തുള്ളൂ. അദ്ദേഹത്തിന് ആഹാരം കഴിക്കാനൊക്കത്തില്ല, സിറിഞ്ചിനകത്ത് പാലെടുത്ത്, അന്നത്തെ കാലത്തൊക്കെ അത്രയേ ഉള്ളൂ, അതിനകത്ത് ഇങ്ങനെ പാല് വായിലോട്ട് മോൾ ഒഴിച്ചു കൊടുക്കും, അത്രയേ ഉള്ളൂ. വസ്ത്രമില്ല, കുളിപ്പിച്ച് കിടത്തിയിട്ട് മോളിൽ ഒരു ഡബിൾ മുണ്ട് ഇങ്ങനെ വെറുതെ ഇട്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ കയറി ചെന്നത്. മോൾ വിളിച്ചു, എസ്തറോടി അമ്മ വിളിച്ചു. വിളിച്ചിട്ട് പറഞ്ഞു, അപ്പച്ച ഈ വന്നിരിക്കുന്ന ആരാന്ന് കണ്ടോ? പതുക്കെ ഉണർന്നു. ആരാ? പറഞ്ഞു, ഇന്നടത്ത് ഇന്നാരാണ്. എന്റെ അമ്മച്ചിയുടെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, അമ്മമാവിയുടെ മോൻ വന്നിരിക്കുന്നു, ഇന്നടത്ത് ഇന്നാരാ. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മുഖം തെളിഞ്ഞു, പറഞ്ഞു, കാശ്മീർ മിഷനറി. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അവൻ എന്നെ ഉരച്ചു നോക്കിയാൽ ഞാൻ വിടത്തില്ല, കിരീടം വാങ്ങിച്ചോണ്ടി പോകത്തുള്ളൂ. ദൈവത്തെ പറ്റി പറയുകയാണ്, അവൻ എന്നെ ഉരച്ചു നോക്കിയാണ്, പാരലൈസ് ആയിട്ട് കിടന്നിട്ട് 4 വർഷമായി, ഞാൻ സുഖമായില്ലെന്ന് വരാം, എന്നാലും ഞാൻ അവന്റെ ഇന്ന് കിരീടം വാങ്ങിച്ചോണ്ടേ പോകത്തുള്ളൂ. അതായിരിക്കട്ടെ നിന്റെ തീരുമാനം. എനിക്ക് നൊന്താലും ഞാൻ പിടിവിടത്തില്ല, എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ലെങ്കിലും ഞാൻ വിടത്തില്ല, എനിക്ക് ദുഃഖത്തിന്റെ മേൽ ദുഃഖം വന്നാലും ഞാൻ വിടത്തില്ല, ഞാൻ ദൈവത്തിന്റെ കൂടെ ചേർന്ന് നടക്കും. അതായിരിക്കട്ടെ നിന്റെ തീരുമാനം. അവന് നൊന്തു, എന്നിട്ടും അവൻ പിടിവിട്ടില്ല. അവന് വല്ലാതെ നൊന്തിട്ടും അവൻ പിടിവിട്ടില്ല. അപ്പോൾ ദൈവം അവന്റെ കല അഭ്യർത്ഥിക്കുകയാണ്, കേട്ടോ കണ്ടോ 26-ാമത്തെ വാക്യം, എന്നെ വിടുക, ഉഷ ചുതിക്കുന്നുവല്ലോ എന്ന് അവൻ പറഞ്ഞതിന്, ഞാൻ എന്നെ നീ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. ദൈവം പ്ലീഡ് ചെയ്യാണ്, എന്നെ വിടറ നേരം വിളിക്കുന്നു, എന്റെ മുഖം ആരും കാണാൻ പാടില്ലെന്നാണ് എന്റെ വ്യവസ്ഥ, അതുകൊണ്ട് എന്നെ വിട, എനിക്ക് പോകണം. അന്നേരം അവൻ എന്തോ പറഞ്ഞു, ഇല്ല വിടത്തില്ല, എനിക്ക് നിന്റെ അനുഗ്രഹം തന്നെങ്കിൽ മാത്രമേ ഞാൻ നിന്നെ വിടത്തുള്ളൂ. അതായിരിക്കട്ടെ നിന്റെ വാശി, അതായിരിക്കട്ടെ നിന്റെ തീരുമാനം, അതായിരിക്കട്ടെ നിന്റെ വാക്കുകൾ, വായിൽ നിന്ന് വരുന്ന വാക്കുകൾ. ഞാൻ വിടത്തില്ല, എന്റെ മോള് പിഴയായി എന്ന് വരാം, എന്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചെന്ന് വരാം, എന്റെ ഭാര്യ എന്റെ കൂടെ ആരാധിക്കാൻ വന്നില്ലെന്ന് വരാം, എന്റെ വിസ റിജക്ട് ആയെന്ന് വരാം, എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ല എന്ന് വരാം, പക്ഷെ നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. എനിക്ക് വേണ്ടുന്നത് നിന്റെ അനുഗ്രഹമാണ്, എനിക്ക് വേണ്ടുന്നത് നിന്റെ സാമീപ്യമാണ്, എനിക്ക് വേണ്ടുന്നത് നിന്റെ സന്നിധാനമാണ്, അവിടെ കഴിയാനുള്ള ഭാഗ്യം, ഞാൻ നിന്നെ വിടത്തില്ല. ദൈവം തന്റെ മുമ്പാകെ ദൈവം ബലഹീനനായപ്പോഴും അവൻ പറയുകയാണ്, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ വിടത്തില്ല. അവൻ അനുഗ്രഹിച്ചു. 28-ാമത്തെ വാക്യം, നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലുപിടിച്ച് ജയിച്ചത് കൊണ്ട് നിന്റെ പേർ ഇനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടാം. ദൈവം പേര് മാറ്റിയവനായ ഒരു മനുഷ്യൻ ഇസ്രായേൽ. ഇസ്രായേൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം ദൈവത്തിന്റെ രാജകുമാരൻ എന്നാണ്. ദൈവം ഒരു പേര് മാറ്റുമ്പോൾ സാധാരണ പേരായിരിക്കത്തില്ല. പുതിയ നിയമത്തിൽ ആരുടെയെങ്കിലും നമ്മുടെ ഇന്നത്തെ കാലത്ത് പേര് മാറ്റി കഴിഞ്ഞാൽ എന്തായിരിക്കും നമുക്കറിഞ്ഞുകൂടാ, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമുക്കറിയാം. എന്നാൽ ഇതാ ഇവിടെ പേര് മാറ്റുകയാണ്, ദൈവത്തിന്റെ രാജകുമാരൻ. എന്താ അങ്ങനെയുള്ള ഒരു പ്രത്യേക പേര് അവന് കിട്ടിയത്? എന്തുകൊണ്ടാണ്? അവിടെ എഴുതിയിരിക്കുകയാണ്, നീ ദൈവത്തോട് മല്ലുപിടിച്ച് ജയിച്ചത് കൊണ്ട്. യാക്കോബിനെ പഠിപ്പിച്ച ഒരു കാര്യം, വർഗീസ, നിനക്ക് തന്റെ ഇടമുണ്ടെങ്കിൽ ദൈവത്തോട് യുദ്ധം ചെയ്ത, ദൈവത്തോട് കുസ്തി പിടിച്ച് നിനക്ക് ജയിക്കാം എന്ന് പറഞ്ഞാൽ ദൈവത്തെ തോൽപ്പിക്കാം. എങ്ങനെയായത്? ഞാൻ ദൈവത്തിനൊക്കെ ചോദിച്ചു, ദൈവം നിന്നോട് എങ്ങനെ കുസ്തി പിടിച്ച് ജയിക്കും? മനുഷ്യൻ, പുഴുവായ മനുഷ്യൻ, യാക്കോബിനെ പറ്റി പറഞ്ഞിരിക്കുകയാണ്, പുഴുവായ മനുഷ്യൻ എങ്ങനെ ദൈവത്തോട് കുസ്തി പിടിച്ച് ജയിക്കും? ദൈവം എനിക്ക് ഉദാഹരണം പറഞ്ഞു തന്നു. വിചാരിച്ചു, ബാംഗ്ലൂരിലൊരു നല്ല വിശ്വാസിയുണ്ട്, ഈ സഭയിലെ എല്ലാവരും നല്ല വിശ്വാസികളാണ്, അപ്പൊ നല്ല വിശ്വാസിയുണ്ട്, നല്ല വിശ്വാസിയുണ്ട്, ഒരു 35 വയസ്സുള്ള ഒരു അച്ഛൻ, നല്ല രാവിലെ നടക്കാനും ഒക്കെ പോയി കസർത്തൊക്കെ ചെയ്ത് മധ്യപ്രദേശൊക്കെ ഒതുങ്ങി നിൽക്കുന്ന മനുഷ്യൻ. ഉത്തർപ്രദേശ് കാലിയായാലും ഖാലിസ്ഥാനായാലും മധ്യപ്രദേശ് മുമ്പോട്ട് വരരുത് അധികം, കേട്ടോ, സൂക്ഷിച്ചോണം. അങ്ങനെയുള്ള 35 വയസ്സുള്ള ഒരു നല്ല ആരോഗ്യമുള്ള മനുഷ്യൻ, രാവിലെ മോട്ടോർ സൈക്കിൾ എടുത്തോണ്ട് പോവുക, ജോലി ചെയ്യുന്നത് അടുത്തുള്ള ഒരു പട്ടണത്തിൽ. അവിടെ അടുത്തുള്ള ഒരു പട്ടണം ഏതാ? ഹുസൂർ. എന്തോ ദൂരമുണ്ട്, ഓട്ടെ, ഹുസൂർ അടുത്തുള്ള ഒരു പട്ടണം, ഒരു 45 കിലോമീറ്റർ ഉണ്ട്. അയ്യോ, ഇന്നത്തെ ട്രാഫിക് അല്ലയോ, എന്റെ ദൈവമേ, ബാംഗ്ലൂരിലെ ട്രാഫിക് നരകത്തിൽ പോലും ഇത്രയും ട്രാഫിക് കാണത്തില്ലെന്ന് എന്റെ വിചാരം, കേട്ടോ, ചീഫ് മിനിസ്റ്ററൊക്കെ ഒന്ന് പറയണം. ഇതിനകത്ത് മോട്ടോർ സൈക്കിളുമായിട്ട് പോയി ഒരു ദിവസം അച്ചായം പോയി കഴിഞ്ഞപ്പോ അന്നത്തെ ദിവസം വളരെ മോശമായിരുന്നു. കമ്പ്യൂട്ടർ ക്രാഷായി, ഓഫീസർ ചാടിച്ചു, അയാൾ കണക്ക് കൂട്ടിയതൊക്കെ തെറ്റി. വിളിക്കാൻ സമ്മതിക്കണം, എന്തോ എനിക്കൊരു കാപ്പി, ഐ ആം സോ ടയേർഡ്. നല്ലവളായ എൽസി നല്ലൊരു കാപ്പി ഇട്ടോണ്ടിരിക്കുമ്പം 5 വയസ്സുള്ള കൊച്ചൻ കേട്ടു അപ്പച്ചന്റെ ശബ്ദം. ആ കൊച്ചന് സന്തോഷം. ചിലരുടെ കൊച്ചു പിള്ളേരൊക്കെ അപ്പച്ചനെ കാണുമ്പം പൂച്ചയെ കണ്ട എലിയെപ്പോലെ ഓടി വിളിക്കും. പക്ഷെ ഈ അച്ചായം ഫെതൽ ചർച്ച് വരുന്നുണ്ട്, നല്ല അച്ചാനാണ്, വചനമൊക്കെ കേട്ട് നല്ല അപ്പച്ചനാണ്. ഈ കൊച്ചൻ ഇങ്ങോട്ട് വന്ന്, ഡാഡി ഡാഡി ഇനി വന്ന് ഞാൻ നോക്കിയിരിക്കുവായിരുന്നു. എന്തിനാ മോനെ, വാ നമുക്കൊന്ന് പന്ത് കളിക്കാം. എന്റെ മോനെ, ദാറ്റ് ഇസ് ദ ലാസ്റ്റ് തിങ് ഐ വാണ്ട് ടു ഡു ടുഡേ. ഓക്കെ, ഇഫ് ഇറ്റ് ഇസ് ദാറ്റ് ഇസ് ദ ലാസ്റ്റ് തിങ് യു വാണ്ട് ടു ഡു, കം ആൻഡ് ലെറ്റ് അസ് ഡു ഇറ്റ്. മോനെ, എനിക്കിന്ന് തളന്ന് പോയി, ഡാഡി എനിക്ക് കളിക്കൊക്കെ തോൾ പന്ത് കളി. നല്ല അപ്പച്ചനായോണ്ട്, ബഥേലി വരുന്ന അപ്പച്ചനായോണ്ട് അപ്പച്ചൻ കൊച്ചന്റെ കൂടെ പോയി പന്ത് കളിച്ചു. ഇത്ര കഴിഞ്ഞ കൊച്ചൻ പറയും, എനിക്ക് ബോറടിച്ച അപ്പച്ച, അതുകൊണ്ട് നമുക്ക് ഒന്ന് കുസ്തി പിടിക്കാം. എന്റെ പൊന്നു മോനെ, ഞാൻ അങ്ങനത്തെ അപ്പച്ച ഒക്കത്തില്ല, ഞാൻ പാസ്വേഡ് പോയി പറയാം. അയ്യോ മോനെ പറയല്ലേ, നമുക്ക് കുസ്തി പിടിച്ചാൽ. അപ്പച്ചന് 35 വയസ്സുമുള്ള അപ്പച്ചനും 5 വയസ്സുള്ള മോനും കൂടെ ഒരു കുസ്തി പിടുത്തം. ചോദ്യം, ആര് ജയിക്കും? മോൻ ജയിക്കും. മോൻ ആരോഗ്യം കുറവായിട്ടാണോ? അല്ല, ദൈവന്റെയൊക്കെ പറഞ്ഞു തന്നോ, അപ്പച്ചൻ തോറ്റു തരികയാണ്, അപ്പച്ചൻ മോന് ജയിക്കാൻ ഒരു അവസരം കൊടുക്കുകയാണ്. നീ എന്റെ ദൈവത്തിന്റെ കൂടെ കുസ്തി പിടിച്ചാൽ ദൈവം നിനക്ക് ജയിക്കാൻ അവസരം തരും, അവൻ തോറ്റു തരും. നീ ജയിച്ചു കഴിയുമ്പോൾ സന്തോഷിക്കുന്നത് അവനാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സ്വർഗത്തിൽ ഒരു കൂട്ട നൃത്തം നടക്കാൻ കാരണം ദൈവത്തിന്റെ പൈതൽ ജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിനക്ക് ക്യാൻസർ ആകുമ്പോൾ ദൈവത്തോട് ഗുസ്തി പിടിക്കുക, നിന്റെ മകൻ ഒളിച്ചോടി പോയാൽ ഗുസ്തി പിടിക്കുക, നിന്റെ മകൾ അബദ്ധം കാണിച്ചു കഴിഞ്ഞാൽ ദൈവത്തോട് ഗുസ്തി പിടിക്കുക. നീ ഗുസ്തി പിടിക്കുമ്പോൾ ദൈവം തോറ്റു തരും, നിനക്ക് ജയിക്കാൻ അവസരം തരും. പ്രൈസ് ദി ലോർഡ്. യാക്കോബിനെ പഠിപ്പിച്ചു, വർഗീസ്, ഇഫ് യു ഡെയർ ടു റസൽ വിത്ത് ഗാഡ്, ഗാഡ് വിൽ ഹെൽപ് യു ടു ബിക്കം എ വിന്നർ ആൻഡ് ഹി വിൽ ചേഞ്ച് യുവർ നെയിം. അവൻ നിന്റെ പേര് മാറ്റി എഴുതും. അദ്ദേഹത്തിന്റെ മകൻ, അദ്ദേഹത്തിന്റെ മകൻ മകൻ എന്താ അദ്ദേഹത്തിന്റെ മോന്റെ പേര് മത്തായി. അവസാനത്തെ അധ്യായം, ഉൽപ്പത്തി പുസ്തകം അവസാനത്തെ, ജോസഫ്, ജോസഫ് പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. 22-ാമത്തെ വാക്യം മുതൽ വായിക്കുകയാണ്. 23-ാമത്തെ വാക്യന്റെ അവസാനം, ജോസഫിന്റെ മടിയിൽ വളർന്നു. മക്കളെ മടിയിൽ വളർത്തണമെന്ന് പറയുന്നത് യഹൂദന്മാരുടെ ഒരു പഴഞ്ചൊല്ലാണ്. നമ്മൾ വിചാരിക്കും മടിയിലിരുത്തി പഠിപ്പിച്ചാണെന്നാണ്. എന്താ അത് ചെയ്യാമേ? അല്ലല്ലല്ലല്ല, മടിയിൽ വളർന്നു എന്ന് പറഞ്ഞാൽ മടിയിലിരുത്തി ദൈവവചനം പഠിപ്പിച്ചു എന്നാണ്. അപ്പച്ചന്മാർ ശ്രദ്ധിക്കണം, മക്കളെ മടിയിലിരുത്തി വചനം പഠിപ്പിക്കണം. വല്യപ്പച്ചന്മാർ ശ്രദ്ധിക്കണം, കൊച്ചുമക്കളെ മടിയിലിരുത്തി യോസഫ് ചെയ്തതുപോലെ വല്യപ്പച്ചൻ പഠിപ്പിച്ചതൊക്കെ പഠിപ്പിച്ചു. അവർ താമസിക്കുന്ന അന്യനാട്ടിലാണ്. അവിടുത്തെ ദൈവങ്ങളെ ആരാധിക്കരുതെന്ന് പഠിപ്പിച്ചു, ഓണം ആഘോഷിക്കരുതെന്ന് പഠിപ്പിച്ചു, ഗണേശ് പൂജ ചെയ്യരുതെന്ന് പഠിപ്പിച്ചു, പൊട്ടിടരുതെന്ന്, ചിന്തൂര പൊട്ടിടരുതെന്ന് പഠിപ്പിച്ചു, ഞാണം കെട്ടരുതെന്ന് പഠിപ്പിച്ചു. നിങ്ങൾ പണങ്ങണ്ട, നിങ്ങൾ പണങ്ങണ്ട, പണങ്ങിയ എങ്കിലും പറഞ്ഞു പോവാണ്. ഇതൊക്കെ ചെയ്യരുതെന്ന് പഠിപ്പിച്ചു, മടിയിൽ ഇരുത്തി പഠിപ്പിക്കണം, വചനം പഠിപ്പിക്കണം. അവനെ പഠിപ്പിച്ചു. ഹല്ലേലൂയ. എന്നിട്ട് അവൻ പറഞ്ഞു, അനന്തരം യോസഫ് തന്റെ സഹോദരന്മാരോട്, 24-ാമത്തെ വാക്യം, ഞാൻ മരിക്കുന്നു, എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കുകയും ഈ ദേശത്തുനിന്ന് താൻ അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോവിനോടും സത്യം ചെയ്ത ദേശത്തേക്ക് കൊണ്ടുപോകുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അവൻ മരിക്കുമ്പോൾ പ്രവചിച്ചുകൊണ്ട് മരിച്ചു. അവൻ മരിക്കുമ്പോൾ മക്കളെ അനുഗ്രഹിച്ചുകൊണ്ട് മരിച്ചു. നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഈ വർഷം ക്രിസ്മസിന് എന്നെങ്കിലും ഒരു ദിവസം മക്കളെയും കൊച്ചുമക്കളെയും വിളിച്ച് നിങ്ങൾ അവരുടെ തലയിൽ കൈവച്ച് അവരെ പ്രവചിച്ച് അനുഗ്രഹിക്കണം. ചെയ്യണം, ഞാൻ ചെയ്യും. ഞാൻ എൻ്റെ മക്കളെ വിളിച്ചിരുത്തി, മക്കൾ വരുന്ന സമയത്ത് വല്ലപ്പോഴും ഒക്കെ, അവരുന്ന് എല്ലാവരും പലയിടത്താണ്, അവർ വരുന്ന സമയത്ത് അവരെ അനുഗ്രഹിച്ചു. ഞാൻ യാക്കോബിൽ നിന്ന് പഠിച്ചതാണ്, ജോസഫിൽ നിന്ന് പഠിച്ചതാണ്. അവനെ അനുഗ്രഹിച്ചു, എന്നിട്ട് പറഞ്ഞു, പ്രവചിച്ചു, ദീർഘദർശിയായിട്ട് പ്രവചിച്ചു. ദീർഘദർശി, ഈ ദേശത്ത് നമ്മൾ താമസിക്കുകയാണ്, എന്നാൽ കുറെ വർഷം കൂടെ കഴിയുമ്പോൾ, 10-300 വർഷം കൂടെ കഴിയുമ്പോൾ നിങ്ങൾ ഈ ദേശത്തു നിന്ന് പുറപ്പെട്ടു പോകും എന്ന് പറഞ്ഞു. ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എന്റെ അസ്ഥികളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഇസ്രായേൽ മക്കളെ കൊണ്ട് സത്യം ചെയ്യിച്ചു, ഇസ്രായേൽ മക്കളെ കൊണ്ട് സത്യം ചെയ്യിച്ചു. ഞാൻ ഇങ്ങനെ ദൈവത്തോട് ചോദിച്ചു, എന്റെ ദൈവമേ, ജോസഫിനോട് ചോദിച്ചു എന്ന് പറയാം, ഞാൻ ചോദിച്ചു, ജോസഫ് സഹോദരന്മാരെ കൊണ്ട് സത്യപ്രതി ചെയ്യിച്ചു, എടാ ദൈവം നമ്മളെ സന്ദർശിക്കും, 10-300 വർഷം കൂടെ കഴിയുമ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് പോകും, പോകുന്ന സമയത്ത് എന്നെ ഇവിടെ കുഴിച്ചിടരുത്, എന്റെ ആസ്തികൾ ഒരു പെട്ടിയിൽ സൂക്ഷിച്ചു വെച്ചേക്കണം, ഒരു 300 വർഷം കഴിഞ്ഞ് നിങ്ങൾ പോകുമ്പോൾ എന്റെ അസ്ഥികൾ ഇവിടെ കൊണ്ടുപോകണം. എനിക്കത് കേട്ടപ്പോൾ ഒരു ഫലിതമായിട്ട് തോന്നി. ഞാൻ ചോദിച്ചു, ജോസഫെ, നിന്നെ യെരുശലേമി കുഴിച്ചിട്ടാലും ഇവിടെ കുഴിച്ചിട്ടാലും എന്താ വ്യത്യാസം? രണ്ടും ഒരുപോലെ അല്ലയോ? എന്താണ് വ്യത്യാസം? ഏതായാലും കർത്താവ് വരുമ്പോൾ ഉയർത്തെഴുന്നേൽക്കുന്നതാണ്. എന്ത്, നിനക്ക് അവിടെ തന്നെ കുഴിച്ചിടണമെന്ന് എന്താ ആഗ്രഹം? എന്താണ് അത്യാവശ്യം? എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം ദൈവം എനിക്ക് മനസ്സിലാക്കി തന്നു. വേദപുസ്തകം ഇങ്ങനെ പറയുകയാണ്, മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം 52-53 വാക്യങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. യേശു ക്രിസ്തു, വായിക്കാം, ഞാൻ വായിക്കാം, വായിക്കാം, കാണാതെ എനിക്കറിയാം, എങ്കിലും വായിക്കാം, ഞാൻ ഉണ്ടാക്കിയതാണെന്ന് നിങ്ങൾ ആരും വിചാരിക്കത്തില്ലല്ലോ. 27-52-53 ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കലറുകൾ തുറന്നു, നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റു. അവന്റെ പുനരുത്ഥാനത്തിന് ശേഷം കലറുകളെ വിട്ടു, വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷമായി. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ ഭൂമി കുലുങ്ങി, കലറുകൾ തുറന്നു, തിരുശീല മേലിൽ നിന്ന് താഴെ വരെ കീറി മരിച്ച പല വിശുദ്ധന്മാരും എഴുന്നേറ്റ് വിശുദ്ധ നഗരത്തിൽ പലർക്കും പ്രത്യക്ഷമായി. ജോസഫ് എന്നെ പഠിപ്പിച്ചു, മരിക്കാൻ കിടക്കുമ്പോൾ ജോസഫ് പറയാണ്, നിങ്ങൾ എന്നെ ഇവിടെ കുഴിച്ചിടരുത്, എന്റെ ശവശരീരം ഒരു പെട്ടിക്കകത്ത് വെച്ചേക്കണം, നാറത്തിൽ നാറട്ടെ, 300 വർഷം കഴിഞ്ഞ് 400 വർഷം നിങ്ങൾ ഇവിടെ നിന്ന് പോകും, നിങ്ങൾ പോകുമ്പോ എന്റെ ഈ അസ്ഥികളെ കൂടെ കൊണ്ടുപോകണം. എന്താ കാര്യം? എനിക്ക് വിശുദ്ധ നഗരത്തിൽ അടക്കപ്പെടണം. എന്താ കാര്യം? അവൻ കാണുകയായിരുന്നു. 2000 വർഷത്തോളം കൂടെ കഴിയുന്ന സമയത്ത്, യോസഫിന്റെ കാലം മുതൽ 2000 വർഷം കൂടെ കഴിയുന്ന സമയത്ത് യേശു ക്രിസ്തു ഭൂമിയിൽ വരും, അവൻ കാൽവറി ക്രൂശിൽ മരിക്കും. അവൻ മരിച്ചു കഴിയുമ്പോൾ വിശുദ്ധന്മാര് പലരും ഉയർത്തെഴുന്നേൽക്കും അക്കൂട്ടത്തിൽ എനിക്കുണ്ടായിരിക്കണം. ഇവിടെ അടക്കപ്പെട്ട പോരാ, വിശുദ്ധ നഗരത്തിൽ എന്നെ അടക്കണം. കാരണം യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുന്ന അവൻ ക്രൂശിൽ മരിക്കുന്ന സമയത്ത് അനേകം പേര് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ എനിക്കും അതിനകത്തൊരു പങ്കുണ്ടായിരിക്കണം. വാട്ട് ഈസ് യുവർ അൾട്ടിമേറ്റ് എയിം? നിന്റെ ലക്ഷ്യം എന്താണ്? ഇവിടുത്തെ വലിയ വീടും ഇവിടുത്തെ വലിയ കാറും ഇവിടുത്തെ വലിയ സമ്പാദ്യവും ഇവിടുത്തെ വലിയ ജോലിയും ഒക്കെ മാത്രമാണോ, അതോ കർത്താവിനോട് കൂടെ ആയിരിക്കുന്നതാണോ നിന്റെ ലക്ഷ്യം? ഞാൻ ജോസഫിന്റെ ഒക്കെ ചോദിച്ചു, ജോസഫിനെ പഠിപ്പിച്ച കാര്യം. ജോസഫെ, ചോദ്യം ചോദിക്കട്ടെ, നിന്റെ സഹോദരന്മാർക്ക് കിട്ടാത്ത ഈ വെളിപ്പാട് നിനക്ക് എവിടുന്ന് കിട്ടി? അപ്പച്ചന്റെ കൂടെ കുറച്ചുനാൾ താമസിച്ചത് ജോസഫ. അവന്റെ ജ്യേഷ്ഠന്മാര് യാക്കോബിന്റെ കൂടെ ഒത്തിരി നാള് ജീവിതകാലം മുഴുവൻ താമസിച്ച. അവൻ 17 വർഷം അങ്ങോട്ടേ ജീവിച്ചുള്ളൂ. 17 വർഷം കഴിഞ്ഞപ്പോ ഇനി മിസ്രൈമി വന്നു. അത് കഴിഞ്ഞിട്ട് മുഴുവൻ കൊട്ടാരത്തിലായിരുന്നു. അപ്പച്ചൻ വന്നെങ്കിലും വല്ലപ്പോഴും അപ്പച്ചനെ കാണുന്നേ, അവിടെ പോകാനൊന്നും നേരമില്ല. ഞാൻ ചോദിച്ചു, നിന്റെ സഹോദരന്മാർക്ക്, നിന്റെ മൂത്ത സഹോദരന്മാർക്ക് ആർക്കും മനസ്സിലാകാതെ ഇരുന്നതാ? അപ്പച്ചനൊന്ന് വചനം കേട്ടേ, അവർക്കാർക്കും കിട്ടാതിരുന്ന ഒരു ദീർഘദർശനം എവിടുന്ന് കിട്ടി? ദൈവം എന്നെ പഠിപ്പിച്ചു. ജോസഫിന്റെ ഒക്കെ പറഞ്ഞു, വർഗീസെ, എന്റെ സഹോദരന്മാരോട് എനിക്ക് പകയില്ലായിരുന്നു. എനിക്ക് വേണമെങ്കിൽ അവരോട് പക വീട്ടാമായിരുന്നു. വാക്യം ഞാൻ വായിച്ചില്ല. അപ്പച്ചൻ മരിച്ചു കഴിഞ്ഞപ്പോൾ, അധ്യായത്തിൽ പറയുന്നുണ്ട്, അപ്പച്ചൻ മരിച്ചു കഴിഞ്ഞപ്പോൾ സഹോദരന്മാര് ഭയപ്പെട്ടു. പക്ഷെ അവൻ പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല, ഞാൻ നിങ്ങളെ പോറ്റിക്കൊള്ളാം. സഹോദരന്മാരോട് ക്ഷമിക്കുവാൻ അവന് കഴിഞ്ഞതിനാൽ മറ്റാർക്കും ഇല്ലാതിരുന്ന ഒരു ദീർഘദർശനം അവന് കിട്ടി. ഞാൻ നിങ്ങളുടെ ചോദിക്കാൻ പോവാണ്, നിങ്ങളുടെ സഹോദരന്മാരോട് നിങ്ങൾ ക്ഷമിച്ചതാണോ? നിങ്ങളുടെ സഹോദരിമാരോട് നിങ്ങൾ ക്ഷമിച്ചതാണോ? നിങ്ങളുടെ പഴയ പാസ്റ്ററോട് നിങ്ങൾ ക്ഷമിച്ചതാണോ? നിങ്ങളുടെ അമ്മയോട് നിങ്ങൾ ക്ഷമിച്ചതാണോ? നിങ്ങളുടെ അമ്മായിയമ്മയോട് നിങ്ങൾ ക്ഷമിച്ചതാണോ? അതോ ക്ഷമിക്കാനും ഉണ്ടോ? സഹോദരിമാരൊക്കെ ചോദിക്കുകയാണ്, ഏതെങ്കിലും പുരുഷന്മാർ നിങ്ങളുടെ കൈ കയറി പിടിച്ചതായിരിക്കാം, നിങ്ങളുടെ മകളെ അപമാനപ്പെടുത്തിയതായിരിക്കാം, നിങ്ങളുടെ മകളുടെ കല്യാണം മുടക്കിക്കളഞ്ഞതായിരിക്കാം, ഏതെങ്കിലും ഒക്കെ ദോഷം നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ അവരോട് ക്ഷമിക്കുവാൻ, മനഃപൂർവ്വം ക്ഷമിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഒരു ഉദാഹരണം പറയാം, അവസാനിപ്പിക്കാം. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ്. ഞാൻ ഒറീസയിൽ പോയി പ്രസംഗിച്ച് തളന്നു. ഞാൻ സ്ലീപ്പർ കോച്ചിലാണ് യാത്ര ചെയ്യുന്നത്. എയർ കണ്ടീഷനിൽ യാത്ര ചെയ്യുന്നതിന് എനിക്ക് ആരോ അങ്ങനെ ചെയ്താൽ എനിക്ക് വിരോധമില്ല. ഞാൻ തളർന്ന് ഒരിടത്ത് വന്നു, ബോംബെ എന്ന് പറയാം. ബോംബെ അല്ല, ബോംബെയിൽ വന്നു എന്ന് പറയാം. ബോംബെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് 5-8 മണിക്കൂറുണ്ട്. എന്റെ കൂടെ ഒരു OS ബാബു ഉണ്ട്. OS ബാബുവിനെ ഞാൻ പറഞ്ഞു വിട്ടു, ബ്രദർ വീട്ടിൽ പോയി, ഞാനും വീട്ടിൽ പോകും. അദ്ദേഹം പറഞ്ഞില്ല, പാസ്റ്ററെ ഞാൻ വണ്ടിക്കകത്ത് കയറ്റി ഇരുത്തിട്ടേ പോകത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ല, എന്റെ ടിക്കറ്റ് ഉണ്ട്, ബ്രദർ പോയിക്കോ. എന്നിട്ട് ഞാൻ അവിടെ ഇരുന്ന് എഴുതി. ഞാൻ വെറുതെ ഇരിക്കാത്ത മനുഷ്യനാണ്, ഞാൻ ഇരുന്ന് എഴുതി. എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചെറു കഴിയുമ്പോൾ എനിക്ക് ഉറക്കം വന്നു. ഞാൻ പകൽ ഉറങ്ങാത്ത മനുഷ്യനാണ്. പകൽ ഉറങ്ങിയാൽ കൊളസ്ട്രോൾ കൂടും, ഡോക്ടർമാരൊക്കെ ചോദിച്ചാൽ. അതുകൊണ്ട് പകൽ ഉറങ്ങരുത്. അതുകൊണ്ട് ഞാൻ പകൽ ഉറങ്ങാത്ത എങ്കിൽ കുറച്ച് എഴുതി കഴിഞ്ഞപ്പോൾ ഉറക്കം വന്നു. ഞാൻ മേച്ച് കുറച്ച് ഉറങ്ങിക്കഴിഞ്ഞ് നോക്കിയ 3 മണിക്കൂറുണ്ട്. സുഖമായിട്ട് ഉറങ്ങി. ഉറങ്ങിയാലും 1.5 മണിക്കൂറേ ഉറങ്ങത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ നോക്കിയപ്പോൾ അവിടെ കിടക്കുന്ന ഒരു കട്ടിൽ പോലുള്ള ഒരു സെറ്റിയുണ്ട്. ഞാൻ മേച്ച് ഇവിടെ കിടന്ന് ഉറങ്ങാം. ഞാൻ എന്റെ പെട്ടി അവിടെ പൂട്ടിയിട്ടിട്ട് കിടന്നുറങ്ങി. ഞാൻ കുറച്ച് കഴിഞ്ഞ് പോകണമെന്ന് ഉണന്ന് നോക്കിയപ്പോൾ അതിനകത്ത് ആരുമില്ല, വെയിറ്റിംഗ് റൂം. അങ്ങനെ സംഭവിക്കത്തില്ല, തിരക്കുള്ള റെയിൽവേ സ്റ്റേഷൻ. സമയം നോക്കിയപ്പോൾ 5:10. എന്റെ ട്രെയിൻ 5 മണിക്കാ. എന്റെ ദൈവമേ, എന്റെ ട്രെയിൻ 5:10 മണിക്ക് പോകേണ്ടത് 5:10 ആയിരിക്കും. ഞാൻ എളുപ്പം താക്കോലെടുത്ത് എന്റെ പെട്ടി തുറന്നു താഴെ ഓടിച്ചേർന്ന് ഇറങ്ങി. മിച്ചൊരു കൂലിക്കാരൻ്റെ ഒക്കെ ചോദിച്ചു, റെയിൽവേ കൂലിയുടെ ഒക്കെ ചോദിച്ചു, ഡൽഹിക്ക് പോകുന്ന ട്രെയിൻ ഏതാ? അയാൾ കാണിച്ചു, ദോണ്ട പോന്നു. എന്റെ ദൈവമേ, എന്റെ ട്രെയിൻ ഇനി റിസർവേഷൻ ഇല്ലാതെ പോണം. എന്റെ കർത്താവേ, റിസർവേഷൻ ഇല്ലാതെ പോണം, എന്താ ചെയ്യാം? ഞാൻ അവിടെ ഇരുന്നു എന്റെ തല കയ്യിൽ പിടിച്ചോണ്ട് ഞാൻ കരഞ്ഞു. ദൈവമേ, റിസർവേഷൻ ഇല്ലാതെ പോകാന്ന് പറയുന്നത് കട്ടിയ, പക്ഷെ നിവൃത്തിയില്ല. ദൈവം എന്റെ ഒക്കെ ചോദിച്ചു, എടാ കുഞ്ഞെ, നീ ഈ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയപ്പോ ഞാൻ നിന്റെ കയ്യിൽ ഒരു കാര്യം ആവശ്യപ്പെട്ടായിരുന്നു. നിനക്ക് ഇഷ്ടമില്ലാത്ത ഒരു ദൈവദാസൻ ഇവിടെ ഉണ്ട്, നിനക്ക് പിണക്കമുള്ള ഒരു ദൈവദാസനുണ്ട്. ആ ദൈവദാസന്റെ വീട്ടിൽ പോയി ചോറുണ്ണണമെന്ന് പറഞ്ഞു, അയാൾക്ക് ഇച്ചിരി രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പറഞ്ഞായിരുന്നു. പക്ഷെ അയാളെ വീട്ടിലെങ്ങനെയാ പോകുന്നത്? അയാൾ എനിക്ക് ദോഷം ചെയ്ത, എന്റെ ഭാര്യക്ക് ദോഷം ചെയ്ത, എന്റെ മക്കൾക്ക് ദോഷം, ഞാൻ അങ്ങനെ ആരുടെ വീട്ടിൽ പോന്നേ? ഒക്കത്തില്ല. ഞാൻ പറഞ്ഞത് ഒക്കത്തില്ല. ദൈവത്തിന്റെ ഞാൻ ഇങ്ങനെ പറഞ്ഞു, മൈ ഷാഡോ വിൽ നോട്ട് ഫാൾ ഓൺ ഹിസ് ഡോർ സ്റ്റെപ്പ്. യേശുവിന്റെ നാമത്തിൽ ഇല്ല. കർത്താവ് എന്തൊക്കെ പറഞ്ഞു? ഇപ്പൊ എന്തോ തോന്നുന്നു. ഞാൻ പറഞ്ഞു, എന്തോ ചെയ്യും. ദൈവം എന്തൊക്കെ പറഞ്ഞു? എനിക്കിനി ഇഷ്ടം പോലെ സമയമുണ്ട്, 5-6 ദിവസം കഴിഞ്ഞിട്ട് ഇനിയും ടിക്കറ്റ് കിട്ടത്തുള്ളൂ. സമയം കണ്ടുപിടിച്ചു പോയി, അടുക്കെ പോയിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ ചോറുണ്ട്. ഒരു 10-200 രൂപ കൊടുത്ത് അനുഗ്രഹിച്ചിട്ട് വന്നാട്ട് ഞാൻ കരഞ്ഞു.
ഐ ഡി നോട്ട് വാണ്ട് ടു ഡു ഇറ്റ്. അദ്ദേഹം എനിക്ക് ചെയ്തത് ഞാൻ നിങ്ങളുടെ പറയാമെങ്കിൽ നിങ്ങൾ 100 പേരും 100% പേരും പറയും മുറുകിച്ചാൽ വേണ്ടി പോരുത്. അത്രയ്ക്ക് ദോഷം ചെയ്ത മനുഷ്യൻ. ഞാൻ അവിടെ നിന്നോട് പറഞ്ഞു, കർത്താവേ ഞാൻ പോകാം, ഞാൻ പോകാം. ഞാൻ ദൈവത്തിന്റെ വാക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇന്ന് പോകാനൊക്കത്തില്ല, എന്റെ മനസ്സ് പ്രിപ്പയർഡ് അല്ല. 1 മാസത്തിനകം പോകാം, ഞാൻ 2-ാമത് തിരിച്ചു വരാം. ഗിവ് മീ 1 മന്ത് ടൈം. ഞാൻ അവിടെ വന്നിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകാം, അദ്ദേഹത്തിന്റെ കൂടെ ഇരിക്കാം, ആഹാരം കഴിക്കാം, രൂപ കൊടുക്കാം, തിരിച്ചു വരാം. പക്ഷെ ഇന്ന് പോകാനൊക്കത്തില്ല, എന്റെ മനസ്സ് ഞാനൊന്ന് പ്രിപ്പയർ ചെയ്തോട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ വാക്ക് പറഞ്ഞു. എന്നിട്ട് കൗണ്ടറിൽ ചെന്നും വെച്ച് ഞാൻ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാൻ ചെന്നും വെച്ച് ചോദിച്ചു, അടുത്ത ട്രെയിൻ എപ്പോഴാ? പറഞ്ഞ് ഇപ്പോഴെങ്ങും ഇല്ല, പക്ഷെ ഒരു ട്രെയിൻ താമസിച്ച് ഇപ്പൊ വരും. ഒരു 15 മിനിറ്റ് ആവുന്ന സമയത്ത് പ്ലാറ്റ്ഫോം നമ്പർ, ഇന്ന 3-ാമത്തെ പ്ലാറ്റ്ഫോം നമ്പറിൽ ഒരു ട്രെയിൻ ലേറ്റായിട്ട് വരുന്നുണ്ട്, 6-7 മണിക്കൂർ ലേറ്റായിട്ട് വരുന്നുണ്ട്, വേണമെങ്കിൽ അതിനകത്ത് പോകാം. ഞാൻ ചോദിച്ചു, ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ, ഒരു സീറ്റ് കിട്ടാൻ മാർഗം വല്ലതും ഉണ്ടോ? ഞാൻ 200 രൂപ കൈക്കൂലി കൊടുക്കാൻ തയ്യാറായിരുന്നു. കൈക്കൂലി കൊടുക്കുന്നത് ശരിയോ തെറ്റോ എന്നൊന്നും എന്റെയൊക്കെ ചോദിക്കരുത് കേട്ടോ. ഞാൻ എന്തും ചെയ്യാ, കാരണം ഞാൻ അത്രയ്ക്ക് തളർന്നു വരികയാണ്. ഞാൻ തയ്യാറായിരുന്നു. ഞാൻ ചോദിച്ചു, ഒരു സീറ്റ് കിട്ടുമോ? അയാള് പറഞ്ഞു, ഒരു ബർത്ത് ഉണ്ട്, വേണമെങ്കിൽ തരാം. ഞാൻ ചോദിച്ചു, എത്ര രൂപ? അയാൾ പറഞ്ഞു, ഞാൻ കൈക്കൂലി വാങ്ങിക്കാത്ത മനുഷ്യനാണ്, ഫ്രീ ആയിട്ട് തരാം. ഞാൻ ദൈവത്തെ അനുസരിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം എന്നെ നോക്കി പുഞ്ചിരിച്ചതാണ്. ചോദ്യം ചോദിക്കാൻ പോവാ, ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടോ? ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടോ? ജോസഫിന് സകലരോടും ക്ഷമിക്കാൻ കഴിഞ്ഞെങ്കിൽ, ക്രൂശിൽ കിടന്നവനായി യേശുക്രിസ്തുവിന് സകലരോടും ക്ഷമിക്കുവാൻ കഴിഞ്ഞെങ്കിൽ, നിങ്ങൾക്കും ദോഷം ചെയ്ത പുരുഷനോട്, സഹോദരനോട്, അമ്മായിയമ്മയോട്, നാത്തുവിനോട് ക്ഷമിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ആര് പറയും, കർത്താവേ എനിക്ക് ദോഷം ചെയ്ത ആ മനുഷ്യനോട് ക്ഷമിക്കാൻ എനിക്ക് പ്രയാസമാണ്, പക്ഷെ മനഃപൂർവ്വം ഞാൻ ഇന്ന് ക്ഷമിക്കാമെന്ന വാക്ക് പറയുകയാണ്. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ, എനിക്ക് ചെയ്യുന്നത് ഇഷ്ടമല്ല, പക്ഷെ നീ എന്നെ നിർബന്ധിക്കുന്നതിനാൽ ഞാൻ അനുസരിക്കാൻ തയ്യാറാണ്. ആര് പറയും? വീട്ടിൽ ചെന്നിട്ട് ഫോൺ എടുത്തിട്ട് ആര് പറയും? ഒരു ഇമെയിൽ എഴുതി ആര് പറയും? നേരെ കണ്ടിട്ട് ആര് പറയും? ആര് പറയും? ജോസഫിന് അബ്രഹാം എന്നെ പഠിപ്പിച്ചു, അനുഗ്രഹിക്കപ്പെടാം, ശപിക്കപ്പെടാം, തെരഞ്ഞെടുപ്പ് നിന്റേതാണ്, നീയാണ് തിരഞ്ഞെടുക്കേണ്ടത്, നിനക്ക് ഏതാണ് ആവശ്യം, അനുഗ്രഹം, ശാപം? ഇസാക്ക് എന്നെ പഠിപ്പിച്ചു, നിന്റെ വരൾച്ചയുടെ കാലത്ത് നിലമൊരുക്കി വിത്ത് വിതയ്ക്കുക, അനുഗ്രഹിക്കപ്പെടാം. യാക്കോബ് എന്നെ പഠിപ്പിച്ചു, നിനക്ക് ദൈവത്തോട് കുസ്തി ചെയ്ത് ജയിക്കുവാൻ അവസരമുണ്ട്, ദൈവം അവസരം തരും, നിനക്ക് ജയിക്കാം. ജോസഫ് എന്നെ പഠിപ്പിച്ചു, നിനക്ക് ദോഷം ചെയ്ത ശത്രുവിനോട്, നിന്റെ പൊട്ടക്കണക്കിൽ എറിഞ്ഞ സഹോദരന്മാരോട്, നിന്നെ വിറ്റുകളഞ്ഞ അടിമയായി വിറ്റുകളഞ്ഞ സഹോദരന്മാരോട് ക്ഷമിക്കുവാൻ നിനക്ക് കഴിയും. കഴിയും. ആര് പറയും? ഞാൻ ക്ഷമിക്കുന്നു. അങ്ങനെ പറയുന്നവർ നെഞ്ചത്ത് കൈവച്ചാട്ടെ. എനിക്ക് ദോഷം ചെയ്ത ആ വ്യക്തിയോട് ഞാൻ മനഃപൂർവ്വം ക്ഷമിക്കുന്നു. ആര് പറയും? നെഞ്ചത്ത് കൈവച്ചാട്ടെ. പ്രാർത്ഥിക്കാൻ പോവുകയാണ്, പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞങ്ങളെ സ്നേഹിക്കുന്നവനായ സ്വർഗീയ പിതാവേ, വളരെ പ്രയാസപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞതെന്ന് എനിക്കറിയാം. യേശുവേ, അവർക്കാരോടാണോ പകയുള്ളത്, ആരോടാണോ ക്ഷമിക്കാനുള്ളത്? അമ്മായിയമ്മയോട്, അപ്പച്ചനോട്, അമ്മച്ചിയോട്, സ്വത്ത് അപഹരിച്ച ജ്യേഷ്ഠനോട്, സഹോദരിയോട്, അപവാദം പറഞ്ഞു വരുത്തിയവരോട്, അവർക്ക് ദോഷം ചെയ്തവരോട്, അവരുടെ കൈക്ക് കയറി പിടിച്ചവരോട്, അവരുടെ മകളുടെ കൈക്ക് കയറി പിടിച്ചവരോട്, അവരുടെ കുഞ്ഞിന്റെ വിവാഹം തട്ടിക്കളഞ്ഞവരോട്, അവർക്ക് ദോഷം ചെയ്തവരോട് ക്ഷമിക്കുവാൻ അവരെയും എന്നെയും നിർബന്ധിക്കണമേ. കർത്താവ് യേശുവേ, നീ ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തിന്റെ അനുഗ്രഹം നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ. അവരിന്ന് അനുസരിക്കുന്നത് കാരണം എന്റെ സ്വർഗസ്ഥനായ ദൈവമേ, അവരുടെ തലമുറകൾ അനുഗ്രഹം പ്രാപിക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു. കർത്താവ്, ജോസഫിന്റെ സഹോദരന്മാർക്ക് കിട്ടാതിരുന്ന ദീർഘദർശനം അവന് കിട്ടി. അവരുടെ മക്കൾക്ക്, കർത്താവ്, ജോസഫിന്റെ മക്കൾക്ക് ഇരട്ടി അനുഗ്രഹം കിട്ടിയതുപോലെ ഈ അനുസരിക്കുന്നവരുടെ മക്കൾക്ക് ഇരട്ടി അനുഗ്രഹം കൊടുക്കണമേ. അവർ ഭൂമിയിൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. 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 ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. 10,000 പേരെ കഴിഞ്ഞ മാസത്തിൽ സ്നാനപ്പെടുത്തി. ഇനി അടുത്ത ഡിസംബറിനും ഇതുപോലൊരു 10,000 പേരെ ഡിസംബർ 25 ക്രിസ്മസിന് ഞങ്ങൾ ലക്ഷ്യമിടുകയാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ കാര്യം നടക്കും. ഗോഡ് ബ്ലസ് യു.